VCD നമ്പർ 309, കേസറ്റ് നമ്പർ 793, പട്ന, ബീഹാർ. മുരളി തീയതി 31/12/1966. വ്യാഖ്യാന തീയതി 27/9/2005. ഡിവിഡി നമ്പർ 50.
31/66 കാ പ്രാതഃ ക്ലാസ് ചൽ റഹാ
താ. 31/12/66 പ്രഭാത ക്ലാസ് ആണ്.
ദോ പേജ് കേ മധ്യാന്ത്യ മേ.
രണ്ടാം പേജിന്റെ മധ്യാന്ത്യത്തിൽ
बात चल रही थी. जो सतयुग में त्रेता में स्वर्ग में देवताएं थे वो कहाँ चले गए?
സംസാരിക്കുകയായിരുന്നു. സത്യത്രേതായുഗത്തിൽ സ്വർഗത്തിൽ ദേവതമാരുണ്ടായിരുന്നു, അവർ എവിടെ പോയി? പിന്നെ ആരാണ് ഇവരുടെ ചക്രവർത്തി പദവി കൊള്ളയടിച്ചത്? ശാസ്ത്രത്തിലും എഴുതിയിട്ടുണ്ട് സത്യുഗത്തിൽ നാരായണന്റെ രാജ്യമായിരുന്നു എന്ന്. അവർ വിശ്വ മഹാരാജനായിരുന്നു. ത്രേതായുഗത്തിൽ രാമരാജ്യമായിരുന്നു. എല്ലാ പ്രജകളും വളരെയധികം സുഖിയായിരുന്നു. പിന്നെ ആ സ്വർഗത്തിലെ ദേവതമാർ എവിടെ പോയി? ആർക്കും തന്നെ അറിയില്ല ആ ദേവതമാരുടെ രാജ്യാധികാരത്തെ ആരാണ് കൊള്ളയടിച്ചത് എന്ന്. ആ ദേവതമാരുടെ യുദ്ധം വാസ്തവത്തിൽ ആരുടെ കൂടെയും ഉണ്ടായിരുന്നില്ല. ഇനി യുദ്ധം നടന്നില്ല എങ്കിൽ ശാസ്ത്രത്തിൽ എന്തിനാണ് ഇങ്ങനെ എഴുതിയത് ദേവാസുര സംഗ്രാമം നടന്നു എന്ന്? ത്രേതായുഗത്തിൽ രാമരാവണന്റെ യുദ്ധം ഉണ്ടായി എന്ന്. പിന്നെ ഹിരണ്യകശ്യപൻ പ്രഹ്ലാദന് വളരെയധികം ദുഃഖം കൊടുത്തു. പറയുന്നു ഹിരണ്യകശ്യപന്റെ രാജ്യമായിരുന്നു സത്യുഗത്തിൽ. ഈ എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത് പിന്നെ എവിടത്തെ കാര്യമാണ്? വാസ്തവത്തിൽ ഈ എല്ലാ കാര്യങ്ങളും ഭഗവാൻ എപ്പോഴാണ് ഈ സൃഷ്ടിയിൽ വരുന്നത് ആ സമയത്തെ കാര്യമാണ്. ഓരോ യുഗത്തിലും ഭഗവാൻ വരുന്നില്ല. ഓരോ യുഗത്തിലും അവർക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ സത്യുഗത്തിൽ സത്യത്തിന്റെ പ്രസിദ്ധിയാണുള്ളത്. ത്രേതായുഗത്തിൽ രാമരാജ്യം വളരെ പ്രസിദ്ധമാണ്. രാമരാജ്യത്തിലാണെങ്കിൽ പറയുന്നു എല്ലാവരും അവിടെ സുഖിയായിരുന്നു എന്ന്. പിന്നെ ദ്വാപരയുഗത്തിലും ഇത്രയധികം ദുഃഖമൊന്നുമില്ല. കാരണം ദ്വൈതവാദം ആരംഭിക്കുന്നു, രാവണരാജ്യം ആരംഭിക്കുന്നു, രണ്ട് രണ്ട് അഭിപ്രായങ്ങൾ, രണ്ട് രണ്ട് രാജ്യങ്ങൾ ആരംഭിക്കുന്നു. രണ്ട് രണ്ട് ധർമ്മം ആരംഭിക്കുന്നു, രണ്ടിൽ നിന്ന് നാല്, നാലിൽ നിന്ന് എട്ട് ദേശങ്ങൾ ആരംഭിക്കുന്നു. കാരണം മുന്നേ ഈ ഭാരതദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം സാത്വിക സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്.
രാവണ
രാവണനും ആദ്യം സ്വാത്വിക സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സതോ പ്രധാനത്തിൽ നിന്നും തമോ സതോ സാമാന്യം വ്രജോ തമോ ആയി മാറുന്നു കലിയുഗാവസാനത്തിൽ. കലിയുഗാന്ത്യത്തിൽ ഏതൊക്കെ മനുഷ്യഗുരുക്കന്മാർ ഉണ്ടാക്കിയ ധർമ്മമുണ്ടോ അതെല്ലാം താമസിയായി തീരുന്നു. പിന്നെ എപ്പോഴാണോ താമസിയാകുന്നത് അപ്പോൾ എല്ലാം ധർമ്മത്തിന്റെ പേരിൽ അധർമ്മമായി തീരുന്നു. പരമപിത പരമാത്മ ശിവനിലൂടെ ഉണ്ടാക്കിയ ധർമ്മമാണ് ആദി സനാതന
ധർമ്മം.
അത് ഒന്നുകൂടി അധികം താമസിയായി തീർന്നു. അന്ധശ്രദ്ധായുക്തമായി തീരുന്നു. അനേകത കാരണം രാജ്യാധികാരം നഷ്ടമായി. വാസ്തവത്തിൽ ശാസ്ത്രത്തിൽ ഏതാണോ യുദ്ധം കാണിച്ചിരിക്കുന്നത് അത് ഈ സംഗം യുഗത്തിന്റെ സ്മാരകമാണ്.
ഭഗവാൻ ജബ് ഇസ് സൃഷ്ടി പർ ആതേ ഹേ തോ സത്യ അസത്യ കാ യുദ്ധ കരാതേ.
ഭഗവാൻ എപ്പോഴാണ് ഈ സൃഷ്ടിയിൽ വരുന്നത് അപ്പോൾ സത്യ അസത്യത്തിന്റെ യുദ്ധം ചെയ്യിക്കുന്നു. ഇത് ജ്ഞാനത്തിന്റെയും അജ്ഞാനത്തിന്റെയും യുദ്ധമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് സത്യത്തെയാണ്, അറിവിനെയാണ്. ഏതിന്റെ അറിവാണ്? സത്യത്തിന്റെ അറിവ്.
സൃഷ്ടിക്ക് ബാരമേ ക്യാ സച്ചായി ഹേ ചോറാസി കാ ചക്ര കൈസേ ഗുംതാ ഹേ.
സൃഷ്ടിയെ കുറിച്ച് എന്താണ് സത്യം? 84 ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്?
യേ സൃഷ്ടി കാ നിർമാതാ കോൺ ഹേ? സൃഷ്ടി കൈസേ സതു പ്രധാന സേ തമോ പ്രധാന ഹോതി ഹേ.
ഈ സൃഷ്ടിയുടെ നിർമ്മാതാവ് ആരാണ്? സൃഷ്ടി എങ്ങനെയാണ് സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി മാറിയത്? പരമാത്മാവ് ആരാണ്? ആത്മാക്കൾ ഏതൊക്കെ പാട്ടാണ് ചെയ്യുന്നത്? പിന്നെ ആത്മാവ് പരമാത്മാവുമായിട്ട് ഏതൊക്കെ സംബന്ധമാണ്, എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്? ഇതിന്റെ എല്ലാം സത്യമായ അറിവ് ഏതൊരു മനുഷ്യന്റെ കയ്യിലുമില്ല. എന്തുകൊണ്ടെന്നാൽ ഏതൊക്കെ മനുഷ്യരുണ്ടോ അവരെല്ലാം ജനന മരണ ചക്രത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ജനന മരണ ചക്രത്തിൽ ബന്ധിക്കപ്പെടാത്തതായി ആരും തന്നെയില്ല, ഏതൊരു മനുഷ്യനുമില്ല. ഇനി അത് ദേവാത്മാക്കളായാലും 33 കോടി ദേവതമാരിൽ സർവോപരി ദേവതമാരിൽ ഏറ്റവും ഉയർന്നതായി അംഗീകരിക്കുന്ന മഹാദേവൻ തന്നെ ആയാലും. എന്തുകൊണ്ടെന്നാൽ മഹാദേവനെയും ധ്യാനത്തിലിരിക്കുന്നതായാണ് കാണിക്കുന്നത്. ഓർമ്മയിലിരിക്കുന്നതായാണ് കാണിക്കുന്നത്. തപസ്യയിലിരിക്കുന്നതായാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ആരെയെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാകും. ആരെയാണ് ഓർമ്മിക്കുന്നത്? തീർച്ചയായും ആ മഹാദേവനേക്കാളും ഉയർന്നതായിട്ട് ആരോ ഉണ്ടാകും. അരെ, ദേവതമാരെക്കാളും ഉയർന്നതായി ആരെങ്കിലും ഉണ്ടോ? ആരാണോ ദേവതമാരുടെയും അധിപതി,
മഹാദേവ
മഹാദേവൻ എന്ന് പറയുന്നത് അവരെക്കാളും ഉയർന്ന ദേവത മറ്റൊന്നില്ല. അവരെക്കാളും ഉയർന്നതായി ആരെങ്കിലും ഉണ്ടാകുമോ?
ഉണ്ടാകാം.
കാരണം മനുഷ്യർ പരിവർത്തനമായാൽ ദേവതയാകുന്നു. ഇനി മനുഷ്യൻ മോശമായാൽ അവർ രാക്ഷസനാകുന്നു. ആരാണോ ദേവതയാകുന്നത് അവർ നമ്പർ വാർ ദേവതമാരാണ്. ചിലർ ഉച്ചകോട്ടിയിലെ ദേവതയാണ്, 16 കലാ സമ്പൂർണൻ. ചിലർ കലാതീത സ്റ്റേജിനെ പ്രാപിക്കുന്നു. ആരാണോ കലാതീത സ്റ്റേജിൽ പോകുന്നത് അവരുടെ പേര് വെക്കുന്നു മഹാദേവൻ എന്ന്. പക്ഷേ അവരും ദേവാത്മാവാണ്, പരംപിത പരമാത്മാവല്ല. ഏതൊക്കെ ആത്മാക്കളുണ്ടോ അത് ദേവാത്മാവായാലും എല്ലാവരും ഈ സൃഷ്ടിയിൽ ജന്മമരണ ചക്രത്തിൽ വരുന്നു. ഒരേ ഒരു സുപ്രീം സോൾ ശിവൻ മാത്രമേ അങ്ങനെയുള്ളൂ. ആരെയാണോ സദാശിവൻ എന്ന് പറയുന്നത്, അവർ സദാ ഏകരസ സ്ഥിതിയിലിരിക്കുന്നു. എപ്പോഴും സ്വാത്വികമാണ്, തമോ രജോ ഒരിക്കലും ആകുന്നില്ല. ലോകത്തിലെ ഏതൊരു ആത്മാവായാലും ലോകത്തിലെ ഏതൊരു വസ്തുവായാലും പ്രകൃതിയുടെ ഏതൊക്കെ അഞ്ചു തത്വമുണ്ടോ അഥവാ മുഴുവൻ സൃഷ്ടിയായാലും എല്ലാം തന്നെ നാലവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ആദ്യം സതോ പ്രധാനം, പിന്നെ സതോ സാമാന്യം, പിന്നെ രജോ, പിന്നെ തമോ പ്രധാനം. ഏതുപോലെ കുട്ടി ജനിക്കുന്നു, കുട്ടിക്കാലം എത്ര സന്തോഷമുള്ളതാണ്. കാരണം സാത്വിക സ്റ്റേജ് ആയിരുന്നു, യാതൊരുവിധ വികാരവും ഉണ്ടാകുന്നില്ല. യൗവനത്തിൽ വികൃതി ഉൽപ്പന്നമാകുന്നു, പിന്നെ ആ വികൃതി അത്രയും വർദ്ധിക്കുന്നു, വികാരം അത്രയും വർദ്ധിക്കുന്നു. ശരീരം വൃദ്ധനായാൽ കൂടി ചിത്തിനെ വിഷമിപ്പിക്കുന്നു. ശരീരം കൊണ്ട് സുഖവും ഭോഗിക്കാനാവുന്നില്ല, പിന്നെ മനസ്സിനെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാനും സാധിക്കുന്നില്ല. അതിനെയാണ് പറയുന്നത് താമസി സ്റ്റേജ് എന്ന്. ലോകത്തിലെ ഏതൊരു വസ്തുവും ഏതൊരു ആത്മാവും നാലവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഒരു പരംപിത പരമാത്മാവ് മാത്രമേ അങ്ങനെയുള്ളൂ. ആരാണോ ഏകരസ സ്ഥിതിയിലിരിക്കുന്നത്, അതേപോലെ സദാ ഏകരസ സ്ഥിതിയിലിരിക്കുന്നു. അങ്ങനെയല്ല, സത്യയുഗം വന്നു, ത്രേതായുഗം വന്നു, ദ്വാപരയുഗം വന്നു, കലിയുഗം വന്നു, അപ്പോൾ അവരുടെ ഏകരസ സ്ഥിതി മാറിപ്പോകുമെന്ന്. അവർ സത്യധാം വാസിയാണ്.
സൃഷ്ടി
ആ സത്യതാം വാസി അപ്പോഴാണ് ഈ സൃഷ്ടിയിൽ വരുന്നത്? എപ്പോഴാണ് ഈ മുഴുവൻ സൃഷ്ടിയും താമസിയാകുന്നത്?
മനുഷ്യ മാത്ര താമസി ബഞ്ചാത്തേ പശു പക്ഷി ജാനവർ സാബ് താമസി സ്റ്റേജ് കോ പ്രാപ്ത കർത്തേ ഹേ.
മനുഷ്യരെല്ലാം തന്നെ താമസിയായി തീരുന്നു. പശു പക്ഷി മൃഗങ്ങൾ എല്ലാം താമസി സ്റ്റേജിനെ പ്രാപ്തമാക്കുന്നു. അപ്പോഴാണ് ഈ സൃഷ്ടിയിൽ വരുന്നത്. വന്നതിനു ശേഷവും അവരുടെ മേൽ താമസത്തിന്റെ നിറം പുരളുന്നില്ല. അവർ സദാ സാത്വിക സ്റ്റേജിലാണ് ഇരിക്കുന്നത്. സ്വാത്വിക സ്റ്റേജിൽ ഇരിക്കുന്നത് കാരണം അവരുടെ കൂട്ടുകെട്ടിൽ ആരാണോ വരുന്നത് അവരെല്ലാം തന്നെ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി തീരുന്നു. അതുപോലെ വളരെ തീവ്രതയോടുകൂടി ആകുന്നു. കേവലം കണക്ഷൻ യോജിപ്പിക്കേണ്ട കാര്യമേ ഉള്ളൂ. കണക്ഷൻ യോജിപ്പിക്കാൻ വേണ്ടി അവർ തന്റെ സ്വരൂപത്തെ പറഞ്ഞു തരുന്നു. അവർ പറയുകയാണ്, ഞാൻ ജ്യോതിബിന്ദു ആത്മാവാണ്, പക്ഷെ ജനന മരണ ചക്രത്തിൽ നിന്നും വേറിട്ടവനാണ്. ഞാൻ അഭോക്താവാണ്, പിന്നെ നിങ്ങൾ ആത്മാക്കൾ ഭോഗിയാണ്, ഭോക്താവാണ്. ഞാൻ അകാലമൂർത്താണ്. ഞാൻ ഏത് മൂർത്തിയിൽ മുഖരര രൂപത്തിൽ പ്രവേശിക്കുന്നു, അല്ല ഏത് മൂർത്തിയിലെല്ലാം മുഖരൂപത്തിൽ പ്രവേശിക്കുന്നുവോ അവരെ കൂട്ടുകെട്ടിൽ അങ്ങനത്തെ സ്ഥിതിയുള്ളവരാക്കി മാറ്റുന്നു. ലോകത്തിലെ ഒരു ശക്തിക്കും ആ മൂർത്തികളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അവരുടെ ഉള്ളിൽ അത്രയും ശക്തി നിറയുകയാണ്. അത്രയും ശക്തിശാലിയാകുകയാണ്. അതായത് അവർക്ക് പ്രകൃതിയുടെ അഞ്ച് തത്വത്തോടും നേരിടാൻ സാധിക്കും.
പ്രകൃതി വികരാല രൂപ ധാരണ കർത്തി ഹേ സാരി സൃഷ്ടി മേ വികരാല സ്റ്റേജ് ഹോതി.
പ്രകൃതി എപ്പോഴാണോ വികരാള രൂപം ധാരണ ചെയ്യുന്നത്, മുഴുവൻ സൃഷ്ടിയിലും വികരാള സ്റ്റേജായി മാറുന്നു. ആറ്റമിക വിസ്ഫോടനം ഉണ്ടാകുന്നു, ഭൂമിയുടെ ബാലൻസ് തെറ്റുന്നു. എങ്കിലും ആ മൂർത്തികളിൽ ആരിലാണോ പരമാത്മ പ്രവേശിക്കുന്നത് അവർ ഉറച്ചതും സ്ഥിരവും ഉള്ളതായിരിക്കും. ഇപ്പോഴും ചില സ്ഥലത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടാകുന്നു, അനേകർ മരിക്കുന്നു. പക്ഷേ അതിൽ ചില ഭാഗ്യശാലി ആത്മാക്കൾ ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷപ്പെടുന്നു. പിന്നെ വലിയ വലിയ ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുന്നു. അങ്ങനെയുള്ള ആത്മാക്കളാണ് അവർ, ആർക്കാണോ പരമാത്മാവിന്റെ കൂട്ടുകെട്ടിന്റെ നിറം പ്രാക്ടിക്കലിൽ കിട്ടുന്നത്. ഇനി ചോദ്യം വരാം, പ്രാക്ടിക്കലിൽ സംഘത്തിന്റെ നിറം എങ്ങനെയാണ് കിട്ടുന്നത്? അവർ ജനന മരണ ചക്രത്തിലെ വരുന്നില്ല. അവർ ജനന മരണ ചക്രത്തിൽ വരുന്നില്ല എങ്കിലും ഗീതയിൽ എഴുതിയിട്ടുണ്ട്, പ്രവേശിക്കും.
മേ പ്രവേശിക്കാനേ യോഗ്യ.
ഞാൻ പ്രവേശിക്കാൻ യോഗ്യനാണ്.
जैसे भूत प्रेत किसी में प्रवेश कर जाते हैं, वो भूत प्रेत तो सूक्ष्म शरीर से प्रवेश करते हैं.
ഏതുപോലെ ഭൂതപ്രേതം ഒരാളിൽ പ്രവേശിക്കുന്നുവോ ആ ഭൂതപ്രേതവും സൂക്ഷ്മ ശരീരത്തിലൂടെയാണ് പ്രവേശിക്കുന്നത്. പക്ഷേ സുപ്രീം സോളിനാണെങ്കിൽ തന്റെ സൂക്ഷ്മ ശരീരവുമില്ല. അവർ സദാ ജ്യോതിബിന്ദുവാണ്. ഏത് ജ്യോതിബിന്ദുവിന്റെ വലിയ വലിയ ശിവലിംഗം ഉണ്ടാക്കിയിരിക്കുന്നു പൂജിക്കാൻ വേണ്ടി. ആ ജ്യോതിബിന്ദു ശിവൻ മനുഷ്യ ആത്മാക്കളിൽ പ്രവേശിക്കുന്നു. ഏത് മനുഷ്യ ആത്മാക്കളിൽ പ്രവേശിക്കുന്നു? ആരിലെങ്കിലും പ്രവേശിക്കുമോ? ആ ഭൂതപ്രേതവും ഉണ്ട്. അവർ ആരിലെങ്കിലും ഒക്കെ പ്രവേശിക്കുമോ? അവരുടെയും മുകരമായിട്ടുള്ള ഒരു കുതിരയുണ്ട്.
അവ സുപ്രീം സോൾ പരമാത്മാ തോ ദുനിയാകി സബ്സെ ശ്രേഷ്ഠ ആത്മാ വോ ശിവകി തോ ദുനിയാമെ സബ്സെ ജാസ്തി മന്ദിർ ബനാകർ പൂജ ഹോതീ ഹൈ.
ഇനി സുപ്രീം സോൾ ഈ സൃഷ്ടിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആത്മാവാണ്. ആ ശിവന്റെ ഏറ്റവും കൂടുതൽ അമ്പലം പണിത് പൂജ ചെയ്യുന്നു.
വോ തോ ജരൂർ ശ്രേഷ്ഠ ആത്മാവോ മേ ഹി പ്രവേശ് കരേഗാ.
അപ്പോൾ അവർ ഈ സൃഷ്ടിയിലെ ശ്രേഷ്ഠ ആത്മാവിലാണോ പ്രവേശിക്കുക, അല്ല ലോകത്തിലെ നികൃഷ്ട ആത്മാവിലാണോ പ്രവേശിക്കുന്നത്? ആ ശ്രേഷ്ഠത്തിൽ വളരെ ശ്രേഷ്ഠമായ ആത്മാക്കളാണ്. അവരാണ് 108 പേർ. ലോകത്തിൽ നിന്ന് എല്ലാ ധർമ്മത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ശ്രേഷ്ഠമായ ആത്മാക്കൾ ആരെയാണോ എല്ലാ ധർമ്മത്തിലുള്ളവരും സ്മരിക്കുന്നത്. ഹിന്ദുധർമ്മത്തിലുള്ളവരും ആ മാലയെ സ്മരിക്കുന്നുണ്ട്. ആ മണികളെ അല്ല, മണിയുടെ സ്മാരകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആത്മാക്കളുടെ രൂപത്തിൽ ആ ആത്മാക്കളെ സ്മരിക്കുന്നു. ആ ആത്മാക്കളെ സ്മരിക്കുന്നു, ഓർമ്മിക്കുന്നു. മാല സ്മരിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളും മാല കറക്കുന്നുണ്ട്.
ക്രിസ്ത്യൻ ഭി മാല ഘുമാതേ ഹൈ, ബൗദ്ധി ഭി മാല ഘുമാതേ ഹൈ.
ക്രിസ്ത്യൻസും ആ മാല കറക്കുന്നുണ്ട്, ബൗദ്ധിയും ആ മാല കറക്കുന്നുണ്ട്. അവസാനത്തിൽ ആ മാലാരൂപി സംഘടന ഉണ്ടാക്കിയത് ആരാണ്?
യാദഗാര ഭക്തി മാർഗമേ ബനായി ഹുയി ഹൈ മാല ഘുമാനേകി, മാലാമേ മണകോ കോ സ്മരണ കരനേകി, ഏക ഏക മണകേ കോ ഹാത്ത് മേ ലേകർ കേ സ്മരണ കർതേ.
ആ ഭക്തിമാർഗത്തിൽ സ്മാരകമുണ്ട് മാല കറക്കുന്നതിന്റെ. മാലയിൽ മണികളെ സ്മരിക്കാൻ വേണ്ടി ഓരോരോ മണിയെയും കയ്യിലെടുത്ത് സ്മരിക്കുന്നു. അവർ സ്ഥൂല കയ്യിലാണ് എടുക്കുന്നത്. ഇതാണെങ്കിലോ ബുദ്ധിരൂപി കൈയുടെ കാര്യമാണ്. ഏതുപോലെ കയ്യിൽ ഏതെങ്കിലും വസ്തു ക്യാച്ച് ചെയ്യാൻ സാധിക്കും, പിടിക്കാൻ സാധിക്കും, അതേപോലെ ബുദ്ധിയിലും ഏതെങ്കിലും കാര്യം ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബുദ്ധിയെ കൂടി ഈ കൈയുമായിട്ട് തുലന ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏത് മാലയാണോ ഭക്തിമാർഗത്തിൽ കറക്കുന്നത് അത് ഈ സമയത്തെ കാര്യമാണ്. ഈ സമയം ഏതാണോ തമോ പ്രധാന സൃഷ്ടിയായി മാറിയത് എല്ലാ ആത്മാക്കളും താമസിയായി മാറി. പരസ്പരം മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്നവരായി മാറി. മനസ്സാ ദുഃഖം കൊടുക്കുന്നു സങ്കല്പത്തിലൂടെ. പരസ്പരം ഈർഷ്യാദ്വേഷത്തിന്റെ മോശമായ സങ്കല്പം ചെയ്യുകയാണ്.
वाचा से दुख देती है, गंदी गंदी एक दूसरे के प्रति भाषा बोलती है,
വാചയിലൂടെ ദുഃഖം കൊടുക്കുന്നു, വാചയിലൂടെ പരസ്പരം മോശമായ വാക്കുകൾ പറയുന്നു,
കർമ്മേന്ദ്രിയോ സേ ദുഃഖ ദേതി ഹേ,
കർമ്മേന്ദ്രിയത്തിലൂടെയും ദുഃഖം കൊടുക്കുന്നു,
മാരാമാരി ഭീ കർതി,
കൊല്ലും കൊലയും ചെയ്യുന്നു,
ഖൂൻ ഖരാബാ കർതി ഹേ,
കൂട്ടുകൊല ചെയ്യുന്നു,
ഔർ ജബ സേ യേ രാവണ രാജ്യ ശുരു ഹുവാ, ദൂസരെ ദൂസരെ മനുഷ്യ ഗുരു ആയേ, ഇബ്രാഹിം ബുദ്ധ ക്രൈസ്റ്റ് ഗുരു നാനക്,
എപ്പോൾ ഈ രാവണരാജ്യം ആരംഭിച്ചു, പല പല മനുഷ്യ ഗുരുക്കന്മാരും വന്നു, ഇബ്രാഹിം ബുദ്ധൻ ക്രൈസ്റ്റ് ഗുരുനാനക്,
തപസേ ഹി ദ്വൈത ജബസേ ശുരു ഹുവാ തോ യേ മാരാമാരി ചൽതി ചലി ആ രഹി,
എപ്പോഴാണോ മനുഷ്യ ഗുരുക്കന്മാരും വന്നു, ഇബ്രാഹിം ബുദ്ധൻ ക്രൈസ്റ്റ് ഗുരുനാനക് വന്നു, അപ്പോൾ മുതൽ എപ്പോഴാണോ ഈ രക്തച്ചൊരിച്ചൽ ആരംഭിച്ചത്, എപ്പോഴാണോ അതിയാകുന്നത്, അപ്പോൾ ആ അതിയെ അന്ത്യം ചെയ്യാൻ വേണ്ടി സുപ്രീം സോളിന് ഈ സൃഷ്ടിയിൽ വരേണ്ടി വരുന്നു, വന്ന് പറയുകയാണ് ഇനി ഈ രാക്ഷസ രാജ്യം അവസാനിക്കേണ്ടതാണ്, ഇനി ഈ ദുഃഖത്തിന്റെ സൃഷ്ടി അവസാനിക്കണം, ഇപ്പോൾ ഞാൻ ഈ ദുഃഖത്തിന്റെ സൃഷ്ടിയെ സുഖിയാക്കി മാറ്റുന്നു, അതുകൊണ്ടാണ് അവരെ സുഖദാതാവെന്ന് പറയുന്നത്, ഭഗവാനെ ദുഃഖദാതാവെന്ന് പറയാൻ സാധിക്കില്ല,
അജ്ഞാനീ ലോക ഹേ ഭഗത് ലോക ഹേ വോ കഭി കഭി കഹതേ തൂ ഹീ ദുഃഖ ദേതാ ഹേ തൂ ഹീ സുഖ ദേതാ ഹേ,
ജ്ഞാനികൾ ഭക്തർ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീ തന്നെ സുഖം തരുന്നു, നീ തന്നെ ദുഃഖം തരുന്നു,
ലേക്കിന ജോ ഊഞ്ചാ ഹോഗാ വോ ഊഞ്ചാ കാം കരേഗാ യാ നീചാ കാം കരേഗാ,
പക്ഷേ ഇനി ആരാണ് ഉയർന്നവൻ, അവർ ഉയർന്ന കാര്യം ചെയ്യുമോ, അല്ല താഴ്ന്ന കാര്യം ചെയ്യുമോ, ഈ നീചമായ പ്രവൃത്തി ചെയ്യുമോ, ഉയർന്നവൻ തീർച്ചയായും ഉയർന്ന കാര്യമാണ് ചെയ്യുക, അവരുടെ ഉയർച്ച ഇതിലാണ്, അവർ വന്ന് ഈ സൃഷ്ടിയിലെ എല്ലാവരെയും സുഖിയാക്കി തിരിച്ചു പോകുന്നു, ഒരാത്മാവും ഈ സൃഷ്ടിയിൽ അങ്ങനെ അവശേഷിക്കുന്നില്ല, ആർക്കാണോ അവർ ശാന്തിയുടെ ദാനം കൊടുക്കാതെ പോകുന്നത്, എല്ലാ ആത്മാക്കളും ശാന്തമായി ശാന്തധാമത്തിൽ പോയി വസിക്കുന്നു, ആ ശാന്തിധാമമാണ് അച്ഛന്റെ ദേശം,
ബാപ് തോ ജരൂർ അപ്നെ ബച്ചോ കോ ജോ ഭട്കെ ഹുവേ ബച്ചെ ഹേ ഉൻകോ ഭട്കതി ഹുയി ദുനിയാ സേ നികാൽ കർകേ അപ്നെ ശാന്തിധാം മേ ലേ ജാവേഗാ,
ബാപ് തീർച്ചയായും അച്ഛൻ തീർച്ചയായും തന്റെ കുട്ടികൾക്ക്, ആരാണോ അലഞ്ഞു തിരിയുന്ന കുട്ടികൾ അവരെ അലഞ്ഞു തിരിയുന്ന ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്റെ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകും, അപ്പോൾ ആ ബാപ്പ് ആ അച്ഛൻ സദാശിവനാണ്, അവരുടെ സ്ഥിതി ഒരിക്കലും മുകളിലും താഴെയും ആകുന്നില്ല, ഉയർച്ചയിലും താഴ്ചയിലും പോകുന്നില്ല, നമ്മൾ ആത്മാക്കളുടെ സ്ഥിതിയാണ് മുകളിലും താഴെയും പോകുന്നത്, ഇനി അവർ വരുന്നു പ്രവേശിക്കുന്നു, ആരിലാണ് പ്രവേശിക്കുന്നത്, ഏത് ആത്മാക്കളാണോ ജന്മജന്മാന്തരം മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നതിനായി ഇരിക്കുന്നത് അവരിലാണ് പ്രവേശിക്കുന്നത്, ഒരു പക്ഷേ കൂട്ടുകെട്ടിൽ വന്നവർ ദുഃഖം കൊടുക്കുന്നുണ്ടെങ്കിലും അത് അത്രയും അവരുടെ ദോഷമല്ല, ഏതുപോലെ രാജാവിന്റെ കുട്ടിയുണ്ട് അവർ കുസംഗത്തിൽ വരുന്നു, അതേപോലെ ദരിദ്രന്റെ കുട്ടിയുണ്ട് അവരും കുസംഗത്തിൽ വരുന്നു, രണ്ടു പേരിലും ഏറ്റവും മോശമാകുന്നത് ആരാണ്? രാജാവിന്റെ കുട്ടി അധികം ശക്തിശാലിയാണ്, അത് കാരണം അധികം മോശവുമാകുന്നു. കൂട്ടുകെട്ടിന്റെ നിറം, സംഘത്തിന്റെ നിറം രണ്ടുപേർക്കും കിട്ടിയില്ലേ? അപ്പോൾ ആരെയാണ് ദോഷി എന്ന് പറയാൻ സാധിക്കുക? ഇനി ആ ദരിദ്രന്റെ കുട്ടിയെ കുറഞ്ഞ ദോഷിയാണെന്ന് പറയുമോ, അല്ല രാജാവിന്റെ കുട്ടിയെ അധികം ദോഷിയാണെന്ന് പറയുമോ? കൂട്ടുകെട്ടിന്റെ നിറം രണ്ടു പേർക്കും കിട്ടി. കുസംഗത്തിൽ രണ്ടു പേരും വന്നു. രണ്ടുപേരും വന്നു കുസംഗത്തിൽ. പക്ഷെ ആരിലാണ് ശക്തി കൂടുതലുള്ളത്, അവർ ആ ശക്തിയിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു. താഴെ വീഴുന്നതിലും അത്ര തന്നെ ശക്തി ഉപയോഗിക്കുന്നു, അതേപോലെ ഉയരത്തിലേക്ക് കയറുന്നതിലും അത്ര തന്നെ ശക്തി ഉപയോഗിക്കുന്നു.
ഭഗവാൻ ശിവക്ക് ജോ ശ്രേഷ്ഠ ബച്ചേ ഹേ ജോ ഡയറക്ട് ബച്ചേ ഹേ ജോ സംസാര മേ രുദ്രഗണോ കേ രൂപ് മേ ഗായേ ഹുവേ.
അപ്പോൾ ഭഗവാൻ ശിവന്റെ ശ്രേഷ്ഠ കുട്ടി ഏതാണോ, ആരാണോ ഡയറക്ട് സന്താനം, അവരെയാണ് രുദ്രഗണത്തിന്റെ രൂപത്തിൽ മഹിമ ചെയ്യുന്നത്.
കേതേ ഭഗവാൻ രുദ്രാവതാർ,
പറയുന്നു ഭഗവാൻ രുദ്രാവതാരം എന്ന്. രൗദ്ര രൂപം ധാരണ ചെയ്തിട്ടാണ് ഈ സൃഷ്ടിയിൽ വരുന്നത്. അങ്ങനെയുള്ള രൗദ്ര രൂപം ധാരണ ചെയ്യുകയാണ്, എത്ര വലിയ കലിയുഗ പാപിയായാലും ദുഷ്ടകർമ്മം ചെയ്യുന്നവരായാലും മറ്റുള്ളവർക്ക് ദുഃഖം തന്നെ ദുഃഖം കൊടുക്കുന്നവരായാലും അങ്ങനെയുള്ളവരെയെല്ലാം ഉദ്ധരിക്കാൻ വേണ്ടി വരുന്നു. അവരുടെ ബുദ്ധിയെ പരിവർത്തനം ചെയ്യുന്നു. അവർ തന്റെ ദുഷ്ടതയെ മറന്നു പോകുന്നു. പക്ഷേ പിന്നെ എന്താണ് വ്യത്യാസമുള്ളത്? നല്ല കർമ്മം ചെയ്യുന്നവരും പരിവർത്തനമാകുന്നു. ആരാണോ ജന്മജന്മാന്തരം മോശമായ കർമ്മം ചെയ്തത്, അവരും പരിവർത്തനമാകുന്നു. പിന്നെ ഭഗവാൻ എന്താണ് തീരുമാനമെടുത്തത്? ഇനി രണ്ടുപേർക്കും ഒരേപോലെ പ്രാപ്തി നേടാൻ കഴിയുമെങ്കിൽ
दूसरों को सुख देने में लगे रहते हैं, देवतावन की आत्माएं हैं, दैवी आत्माएं हैं, उनको वो अनेक जन्मों का सुख देता है पहले.
അപ്പോൾ ഭഗവാൻ ഇതാണ് തീരുമാനമെടുക്കുന്നത്, ആരാണോ അനേക ജന്മം മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നതിന് വേണ്ടിയിരിക്കുന്നത് ദേവി ആത്മാക്കളാണ്, അവർക്ക് അനേക ജന്മത്തിന്റെ സുഖം ആദ്യം തന്നെ കൊടുക്കുന്നു. സത്യത്രേതായുഗത്തിൽ ആ ആത്മാക്കൾ വളരെ സുഖിയായി ജീവിക്കുന്നു. അത് ഭഗവാൻ ഉണ്ടാക്കിയ സൃഷ്ടിയാണ് സത്യയുഗവും ത്രേതായുഗവും. അതായത് സൃഷ്ടിയുടെ പകുതി കൽപ്പം അതിൽ ഭഗവാൻ വന്ന് സുഖം പങ്കിടുന്നു.
किनको बांटता है? जो पिछले जन्म जन्मांतर दूसरों को सुख देने में लगे रहते.
ആർക്കാണ് പങ്കിടുന്നത്? ആരാണോ ജന്മജന്മാന്തരം മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നതിനായിരിക്കുന്നത്?
सहयोगी वृत्ति के होते हैं, दुख देने का कार्य नहीं करते. अगर करते भी हैं तो कुसंग में आकर के करते हैं, बाकी उनका कोई दोष उतना होता नहीं.
സഹയോഗി വൃത്തിയുള്ളവരാണ്, ദുഃഖം കൊടുക്കാനുള്ള കാര്യം ചെയ്യുന്നില്ല. ഇനി ചെയ്യുന്നുണ്ടെങ്കിലും കുസംഗത്തിൽ വന്നാണ് ചെയ്യുന്നത്, ബാക്കി അവരുടെ ദോഷം അത്രയൊന്നുമില്ല.
ഭഗവാൻ ബാപ് പ്രവേശ് കർത്താ
അപ്പോൾ അങ്ങനെയുള്ള ശ്രേഷ്ഠ ആത്മാക്കൾ ആരിലാണോ ഭഗവാൻ പ്രവേശിക്കുന്നത് അവർ എത്ര ഭാഗ്യശാലി ആത്മാക്കളാണ്. അതുകൊണ്ടാണ് അവരുടെ സ്മാരകത്തിനായി ഭാരതത്തിൽ രുദ്രാക്ഷത്തിന്റെ മാല സ്മരിക്കുന്നത്. രുദ്രാക്ഷ മാലയിൽ രുദ്രാക്ഷം ഏതാണോ കോർക്കുന്നത് അതിൽ മുഖം ഉണ്ടാക്കിയിരിക്കുന്നു. ചില രുദ്രാക്ഷത്തിൽ ഒരു മുഖം, ചിലരിൽ നാല് മുഖം, ചിലരിൽ രണ്ട് മുഖം, ചിലരിൽ 14-16 മുഖവുമുണ്ട്.
അനേക മുഖോ കാവി രുദ്രാക്ഷ ഹോതേ,
അനേക മുഖമുള്ള രുദ്രാക്ഷവുമുണ്ട്.
ലേക്കിൻ കം മുഖ വാലാ രുദ്രാക്ഷ കം മിൽതേ,
പക്ഷേ കുറഞ്ഞ മുഖമുള്ള രുദ്രാക്ഷം വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ.
ഓർ ജാദേ മുഖ വാലേ രുദ്രാക്ഷ ജാദേ മിൽതേ,
പിന്നെ അധികം മുഖമുള്ള രുദ്രാക്ഷം വളരെ അധികം കിട്ടുന്നു.
ഈ കോയി മേ കം മുഖ ഹോതേ ഹേ കോയി മേ ജാദേ മുഖ ഹോതേ ഹേ യേ ഐസാ ക്യോ ഹേ,
ചിലരിൽ കുറഞ്ഞ മുഖം, ചിലരിൽ അധികം മുഖം, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്? ഏതു കാര്യത്തിന്റെ സ്മാരകമാണ്? ഇത് ഈ കാര്യത്തിന്റെ സ്മാരകമാണ്. ആരിലാണോ കുറഞ്ഞ ആത്മാക്കൾ പ്രവേശിക്കുന്നത് അത് കുറഞ്ഞ മുഖമുള്ള രുദ്രാക്ഷം ഉണ്ടാകുന്നു. ഇനി ആരിലാണോ ഒരേ ഒരു അച്ഛൻ പ്രവേശിക്കുന്നത് അത് ഒരു മുഖമുള്ള രുദ്രാക്ഷമാണ്. അത് തിരഞ്ഞാലും കിട്ടുന്നില്ല. എവിടുത്തെ സ്മാരകമാണിത്?
इस समय इस सृष्टि पर जब भगवान आते हैं और भगवान किसी साकार तन के द्वारा प्रत्यक्ष होते हैं तो सारी दुनिया को ढूंढने से नहीं मिल जाता है.
ഈ സമയത്തെ ഓർമ്മയാണ്. ഈ സമയം സൃഷ്ടിയിൽ എപ്പോഴാണോ ഭഗവാൻ വരുന്നത്, ഭഗവാൻ സാകാര ശരീരത്തിലൂടെ പ്രത്യക്ഷമാകുന്നത്, അപ്പോൾ മുഴുവൻ ലോകത്തിനും തിരഞ്ഞാലും കിട്ടുന്നില്ല.
भगवान को ढूंढने में तो पादरी लोग भी लगे हुए हैं.
ഭഗവാനെ തിരയുന്നതിന് വേണ്ടി പള്ളിയിലെ ഫാദറും ഇറങ്ങിയിരിക്കുകയാണ്. ഗോഡ് ഫാദറിനെ തിരയുന്നതിന് വേണ്ടി മുസ്ലിങ്ങളും ശ്രമിക്കുകയാണ്. ബൗദ്ധികളും ഇറങ്ങിയിരിക്കുകയാണ്. മുസ്ലിങ്ങളും ഇറങ്ങിയിരിക്കുകയാണ്. മുഴുവൻ ലോകത്തിലും ഇവർ വ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവർ ഭഗവാനെ നേടുന്നില്ല. ഭാരതത്തിലും എത്ര ഭക്തർ, എത്ര മാർഗദർശനം തരുന്നവർ, എല്ലാവരും ഭഗവാനെ തിരയുന്നതിൽ ഇറങ്ങിയിരിക്കുകയാണ്. നിലവിളിക്കുകയാണ്. എത്രമാത്രം കീർത്തനം ചെയ്യുന്നു, എത്ര ഭജനം ചെയ്യുന്നു, എത്ര തപസ് ചെയ്യുന്നു, എന്നിട്ടും നേടാൻ കഴിയുന്നില്ല. ആർക്കാണ് കിട്ടുന്നത്? ആർക്കാണ് കിട്ടുന്നത്? ആ 108 ശ്രേഷ്ഠ ആത്മാക്കൾക്കാണ് കിട്ടുന്നത്. ആരിലാണോ അവർ പ്രവേശിക്കുന്നത്. ഇത് കൂടാതെ മുഖരര രൂപത്തിൽ ആ ഒരാൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ.
മനുഷ്യ മനുഷ്യ സൃഷ്ടി ക ബീജ.
എന്തുകൊണ്ടെന്നാൽ അവർ ഒരാൾ മാത്രമാണ് സൃഷ്ടിയിൽ അങ്ങനെയേ ഉള്ളത്. ആരാണ് മുഴുവൻ സൃഷ്ടിയുടെ ബീജമാകുന്നത്? ബീജം എന്നാൽ അച്ഛൻ. ആർക്കാണോ എല്ലാ ധർമ്മത്തിലും മാന്യതയുള്ളത്, മുസ്ലിങ്ങൾ അവരെ ആദം എന്ന് പറയുന്നു.
ക്രിസ്ത്യാനികൾ
അവരെ ആഡം എന്ന് പറയുന്നു.
ജൈനി ലോഗ് ഉസ്കോ ആദിനാഥ് കേത്തേ ഹേ
ജൈനികൾ അവരെ ആദിനാഥൻ എന്ന് പറയുന്നു. ഹിന്ദുക്കളിൽ അവരെ ആദിദേവ ശങ്കരൻ എന്ന് പറയുന്നു. ഓരോ ധർമ്മത്തിലും പേരുണ്ട്, ആ പേരിൽ സാമ്യതയും ഉണ്ട്. പക്ഷെ പേര് വേറെ വേറെ ആക്കി മാറ്റി. ഒരേ ഒരു വ്യക്തിയാണത്. ആ ഒരേ ഒരു വ്യക്തിത്വത്തിലാണ് മുകരര രൂപത്തിൽ പരമാത്മാവ് പ്രവേശിക്കുന്നത്. ബാക്കി ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല, അതായത് എന്റെ ഉള്ളിൽ ശിവൻ കാര്യം ചെയ്യുന്നു എന്ന്. ഒരാൾക്കും തന്നെ പറയാൻ സാധിക്കില്ല, അതേപോലെ 108 പേരുണ്ടല്ലോ അവർക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ ഇവരുടെ കാര്യകലാപത്തിലൂടെ തെളിയുന്നു ഇവർ പരമാത്മാവിന്റെ കാര്യത്തിൽ വിശേഷ സഹയോഗിയാണെന്ന്. അപ്പോൾ ഏതാണോ അനേക മുഖത്തിന്റെ രഹസ്യം, അത് അനേക ബീജവുമായി കണക്റ്റഡ് ആണ്. മുഴുവൻ സൃഷ്ടിയിലും അനേക ധർമ്മത്തിലുള്ള ആത്മാക്കളുണ്ട്. അനേക ധർമ്മത്തിന്റെ അനേക ബീജവും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിലും എഴുതിയിരിക്കുന്നു, എപ്പോൾ സൃഷ്ടി പ്രളയത്തെ പ്രാപിക്കുന്നു, ഭൂമി ഗർത്തത്തിലേക്ക് പോകുന്ന സമയം, ആ സമയം ഒരു തോണി ഉണ്ടാക്കിയിരുന്നു. ആ തോണിയിൽ മുഴുവൻ സൃഷ്ടിയിലെ ബീജത്തെയും സ്വരൂപിച്ചിരുന്നു. ആ ബീജം വിനാശമാകാതിരിക്കാൻ വേണ്ടി.
ഭഗവാൻ ബാപ് ആതെ ഹേ ബ്രഹ്മാകേ ദ്വാരാ സൃഷ്ടി രചതേ ഹേ തോ ജോ ബ്രാഹ്മണ തയ്യാർ ഹോതേ ഹേ ഉൻമേ ദുഷ്ട ബ്രാഹ്മണ ഭീ ബൻ ജാതേ ഹേ ഢേർ കേ ഢേർ.
ഇത് ചൈതന്യ ബീജരൂപ ആത്മാക്കളുടെ കാര്യമാണ്. ഈ ചൈതന്യ 108 ബീജരൂപ ആത്മാക്കളുണ്ട്. എപ്പോഴാണോ ഭഗവാൻ വരുന്നത്, ബ്രഹ്മയിലൂടെ സൃഷ്ടി രചിക്കുന്നത്, അപ്പോൾ ബ്രാഹ്മണർ തയ്യാറാകുന്നു. അതിൽ ദുഷ്ടബ്രാഹ്മണരും തയ്യാറാകുന്നു, അതേപോലെ ശ്രേഷ്ഠ ബ്രാഹ്മണരും തയ്യാറാകുന്നു. ശാസ്ത്രത്തിൽ അവരെ പറ്റി പറയുന്നുണ്ട്, രാവണൻ, കുംഭകർണൻ, മേഘനാഥനെ പോലെയുള്ള ബ്രാഹ്മണനും ഉണ്ട്, ഗുരു വസിഷ്ഠ വിശ്വാമിത്രനെ പോലുള്ള ബ്രാഹ്മണനും ഉണ്ടായിരുന്നു. ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്ന ബ്രാഹ്മണരുടെ സംഖ്യ വളരെ കുറച്ചാണ്, പക്ഷെ ദുഷ്ടകർമ്മം ചെയ്യുന്നവരുടെ സംഖ്യ വളരെ അധികമാണ്. അപ്പോൾ ആ ഭ്രഷ്ടകർമ്മം ചെയ്യുന്ന ബ്രാഹ്മണരുടെ വിനാശം ചെയ്യുന്നതിന് വേണ്ടി ഭഗവാൻ വരേണ്ടി വരുന്നു. രാമായണത്തിൽ അവരുടെ രാമന്റെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നു.
ഭഗവാൻ രാമന്
അതായത് ഭഗവാൻ രാമൻ അത്തരത്തിലുള്ള ബാണം എയ്തു, ആ ബാണത്തിലൂടെ ഈ ആസുരിയ സൃഷ്ടി ഇല്ലാതായെന്ന്. ഇത് ഏതൊരു സ്ഥൂല ബാണത്തിന്റെ കാര്യവുമല്ല. ഇത് ഭക്തിമാർഗത്തിൽ സ്ഥൂല കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു.
ദുനിയാ कि अहिंसा परमो धर्म चाहे महात्मा बुद्ध ही क्यों न।
ഇത് ഭക്തിമാർഗത്തിൽ ഏതാണോ സ്ഥൂല കാര്യം എടുത്തു പറയുന്നത്, ലോകത്തിലെ മഹാത്മാക്കളും പ്രവചനം തരുന്നു, അവരും ഇത് പഠിപ്പിക്കുന്നില്ല. രക്തപ്പുഴ ഒഴുക്കാൻ വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടി, ഹിംസ ചെയ്യാൻ വേണ്ടി, അത് മഹാത്മാ ബുദ്ധനായാൽ കൂടി അവരും എന്താണ് പഠിപ്പിക്കുന്നത്? അഹിംസ പരമോ ധർമ്മമാണ് പഠിപ്പിക്കുന്നത്.
वो भगवान कैसे ये बात सिखा सकता है कि हिंसक युद्ध करो, खून खराबा करो?
ഭഗവാൻ ഏതാണോ മഹാത്മാക്കളെക്കാൾ ഉയർന്നത്, ദേവതമാരെക്കാളും ഉയർന്നത്, അവരെങ്ങനെ ഹിംസ ചെയ്യാൻ പഠിപ്പിക്കും, രക്തപ്പുഴ ഒഴുക്കാൻ പഠിപ്പിക്കും?
ഭഗവാൻ തോ ആകർ കേ അഹിംസക യുദ്ധ സിഖാതെ.
ഭഗവാൻ വന്ന് അഹിംസാ യുദ്ധമാണ് പഠിപ്പിക്കുന്നത്.
ഔർ വോ അഹിംസക യുദ്ധ ക്യാ ഹൈ കി ഹമാരെ അന്തർ ജോ കംസോരിയാ ഭരി ഹുയി ഹൈ अनेकों धर्म पिताओं और उनके फॉलोअर्स के संग के रंग में आने से भारतवासी संग के कुसंग में आकर के नीचे गिर गए.
ആ അഹിംസാ യുദ്ധം എന്താണ്? ഏതാണോ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കുറവും ദുർബലതയും, ഏതാണോ നമ്മുടെ ഉള്ളിൽ കുറവും ദുർബലതയും ഉള്ളത്, അനേക ധർമ്മപിതാക്കളും അതേപോലെ അവരുടെ കൂട്ടുകെട്ടിലും വന്ന് ഭാരതവാസികൾ സംഘകുസംഗത്തിൽ വന്നാണ് താഴെ വീഴുന്നത്. ആ ആത്മാക്കളിൽ ചിലരൊക്കെ മറ്റു ധർമ്മത്തിലേക്ക് കൺവേർട്ട് ആയിപ്പോയി. അവരെ ഓരോന്നായും തെരഞ്ഞെടുക്കുകയാണ്, പുറത്തെടുക്കുകയാണ്. അവരെ പുറത്തെടുത്ത് ബ്രഹ്മാമുഖവത്സരാക്കുന്നു. ബ്രഹ്മാമുഖത്തിലൂടെ ജ്ഞാനം കേട്ട് സ്വയമിനെ പരിവർത്തനം ചെയ്യുന്നവരാകുന്നു, ബ്രഹ്മാമുഖവംശാവലിയാകുന്നു.
कि भगवान ने ब्रह्मा के मुख से ब्राह्मण पैदा किए.
അവരുടെ മഹിമയുണ്ട്, ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ ബ്രാഹ്മണൻ തയ്യാറായി എന്ന്.
अब मुख से कोई मशीन थोड़ी रखी हुई है कि जिसमें सोवा किया और ब्राह्मण निकल पड़े.
ഇനി മുഖത്തിൽ എന്താ വല്ല മെഷീനും വെച്ചിട്ടുണ്ടോ അതിൽ നിന്ന് ബ്രാഹ്മണൻ വരാൻ വേണ്ടി? കുവ എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ വരാൻ വേണ്ടി?
ये तो समझ की बात है.
ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്.
कि भगवान बाप आते हैं तो जिस मुख का आधार लेते हैं ज्ञान सुनाने के लिए.
भगवान अच्छा नेपुराणो वरुन्नद एद मुखतिन्दे आधारमानो एडुकुन्नद ज्ञानं केल्पिकान वेंडी.
क्योंकि उनको अपना मुख तो है नहीं.
एंदु कोंडेन्नाल अवर्क तंदेदाय मुखमिल्ला.
वो तो निराकार है.
अवरानेंगिलो निराकारनान.
निरंजन है, उसको पाप कर्म तो लगता ही नहीं है.
निरंजननान, पाप कर्मम ओन्नु मेल्कुन्निल्ला, उंडागुन्निल्ला.
इसलिए कोई न कोई शरीर में प्रवेश करता है.
അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നു.
और जिस तन में भी प्रवेश करता है उसका नाम ब्रह्म रखता है.
ഇനി ഏത് ശരീരത്തിൽ പ്രവേശിച്ചാലും അവരുടെ പേര് ബ്രഹ്മ എന്ന് വെക്കുന്നു.
तो ब्रह्मा के मुख से जो जो वाणी सुनते हैं, अपने जीवन में धारण करते हैं, दूसरों को सुनाते हैं, क्योंकि ब्राह्मणों का काम ही होता है सुनना और दूसरों को सुनाना.
ബ്രഹ്മയുടെ മുഖത്തിലൂടെ ആരൊക്കെ വാണി കേൾക്കുന്നുവോ, തന്റെ ജീവിതത്തിൽ ധാരണ ചെയ്യുന്നുവോ, മറ്റുള്ളവർക്ക് കേൾപ്പിക്കുന്നുവോ, എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണരുടെ ജോലി തന്നെയാണ് കേൾക്കുക, മറ്റുള്ളവർക്ക് കേൾപ്പിക്കുക എന്നുള്ളത്. ജ്ഞാനത്തിന്റെ കാര്യം ധാരണ ചെയ്യുക, അതേപോലെ മറ്റുള്ളവരെ കൊണ്ട് ധാരണ ചെയ്യിക്കുക. അങ്ങനെയുള്ള ശ്രേഷ്ഠ ജ്ഞാനി ആത്മാക്കളാണ് ഭഗവാന് പ്രിയം.
ബാക്കി കുറച്ച് ഐസേ ഭീ ബ്രാഹ്മണ തയ്യാർ ഹോതേ ജോ മുഖവംശാവലി നഹീ ബൻതേ.
ഇനി അങ്ങനെയുള്ള ബ്രാഹ്മണരും തയ്യാറാകുന്നു, ആരാണോ മുഖവംശാവലി അല്ലാത്തത്.
माने भगवान बाप ने ब्रह्मा के मुख से जो वाणी उच्चारी उस वाणी पर ध्यान नहीं देते.
അതായത് ബ്രഹ്മാ മുഖത്തിലൂടെ ഏത് വാണിയാണോ കേൾപ്പിക്കുന്നത് അവർ ആ വാണിയിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഏതാണോ സ്മാരകമായിട്ടുള്ളത്, മുരളിയോട് സ്നേഹം എന്നാൽ മുരളീധരനോട് സ്നേഹമുണ്ടാകും.
ഭഗവാൻ കി മുരളി സേ പ്യാർ നഹീ തോ മുരളീധർ സേ പ്യാർ നഹീ.
ഭഗവാന്റെ മുരളിയോട് സ്നേഹമില്ല എന്നാൽ ഭഗവാനോടും സ്നേഹമില്ല.
उन्होंने बांस की मुरलियां समझ ली भक्तों ने.
ആ ഭക്തർ അവർ ഓടക്കുഴലെന്ന് കരുതി. ഇനി ഭഗവാൻ വന്ന് ഏതെങ്കിലും ഓടക്കുഴൽ വിളിക്കുമോ?
മുരളി മനെ മീഠി താൻ,
മുരളി എന്നാൽ മധുരമായ നാദം.
ഭഗവാൻ ബാപ് ആകർക്ക് ബ്രഹ്മമുഖക്കേ ദ്വാരാ മീഠി മീഠി വാണി സുനാതേ.
ഭഗവാൻ അച്ഛൻ വന്ന് ബ്രഹ്മമുഖത്തിലൂടെ മധുരമായ നാദമാണ് കേൾപ്പിച്ചത്.
ജോ മീഠി മീഠി വാണി സുനാതേ വോ ഇത്നി മീഠി ലഗ്തി ഹേ കി ബാർ ബാർ യാദ് ആതി.
അവർ അങ്ങനെയുള്ള മധുരമായ നാദമാണ് കേൾപ്പിക്കുന്നത്. അത് എല്ലാവർക്കും പല പ്രാവശ്യം ഓർമ്മ വരുന്നു. എല്ലാവർക്കും വരുന്നില്ല. എന്തുകൊണ്ട്? മധുരമായ സാധനം എല്ലാവർക്കും നല്ലതായി തോന്നണ്ടേ? എന്തുകൊണ്ടാണ് പിന്നെ എല്ലാവർക്കും ഓർമ്മ വരാത്തത്? ചില ബ്രാഹ്മണർ അങ്ങനെയുമുണ്ട്, അവർ ശുദ്ധമായ ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ദേഹത്തെ ശരീരത്തെ ഓർമ്മിക്കുന്നത്. ഏത് ദേഹത്തിന്റെ സുഖമാണോ എടുക്കുന്നത്, ആ ദേഹത്തെ തന്നെ ഓർക്കുന്നു. പിന്നെ ബ്രഹ്മാവിലൂടെ പറഞ്ഞ വാണിക്ക് അവർ ശ്രദ്ധ കൊടുക്കുന്നില്ല. ആ വാണി തന്നെയല്ലേ ശിവന്റെ സാകാര രൂപം.
ശിവ തോ നിരാകാര ഹേ, ഉസ്കേ ദ്വാരാ ജോ ചീസ് നിക്കൽതി ഹേ വോ ക്യാ ചീസ് ഹേ? വാണി ഹി തോ ഉസ്കി ചീസ് ഹേ, വോഹി തോ ഉസ്കാ വർഷാ ഹേ.
ശിവൻ നിരാകാരനാണ്. അവരിലൂടെ എന്താണോ പുറത്തു വരുന്നത്, അതാണല്ലോ അവരുടെ സമ്പത്ത്. ആ വാണിക്ക് ആരും തന്നെ മഹത്വം കൊടുത്തില്ല, പിന്നെ ആ ദേഹത്തെ പിടിച്ചു. എങ്കിൽ ഏത് ദേഹത്തിലാണ് പരമാത്മാവ് പ്രവേശിച്ചത്? അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാം, അവർ ജന്മജന്മാന്തരം ദേഹവുമായി ഒട്ടിച്ചേരുന്ന ആത്മാക്കളാണെന്ന്. അവർ അഞ്ചു തത്വത്തിന് മഹത്വം കൊടുത്തു, ആത്മാവിന് മഹത്വം കൊടുത്തില്ല. ആത്മ വേറെയാണ്, അതുപോലെ അഞ്ചു തത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ ദേഹം വേറെയാണ്. ഈ അഞ്ചു തത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഈ ദേഹം, ഇത് മണ്ണാണ്. മണ്ണിനോട് അഥവാ ബുദ്ധിയുടെ ആകർഷണം വന്നാൽ അപ്പോൾ ബുദ്ധിയും മണ്ണായി മാറും. ഇനി ആത്മാവിനെ ഓർമ്മിക്കുന്നതിലൂടെ ആത്മാവിൽ സൂക്ഷ്മത വരും. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് സൂക്ഷ്മമാണ്. അതേപോലെ ദേഹവും ദേഹത്തിന്റെ അഞ്ച് തത്വവും അത് സ്ഥൂലമാണ്. സ്ഥൂലത്തെ ഓർമ്മിക്കുമ്പോൾ ബുദ്ധി സൂക്ഷ്മമാകുമോ അല്ല സ്ഥൂലമാകുമോ? സ്ഥൂലമാകും. സൂക്ഷ്മ ആത്മാവിനെ അതേപോലെ ആത്മാവിന്റെ അച്ഛനെ ഓർമ്മിക്കുകയാണെങ്കിൽ അപ്പോൾ ബുദ്ധിയും സൂക്ഷ്മമാകും. ബ്രഹ്മയുടെ സൃഷ്ടിയുടെ ഇതാണ് രഹസ്യം.
ബ്രഹ്മാനെ ജോ സൃഷ്ടി രചി ബ്രാഹ്മണോക്കി ഉന ബ്രാഹ്മണോ മേ സേ ജിനോനെ ബ്രഹ്മ ഓർ സരസ്വതി കി ദേഹ കോ യാദ് കർന ശുരു കർ ദിയ ദേഹ സേ ലഗാവ് പൈദാ കർന ശുരു കർ ദിയ വോ രാക്ഷസി സമ്പ്രദായ കെ ബ്രാഹ്മണ ബൻ ഗയേ.
ബ്രഹ്മ ബ്രാഹ്മണരുടെ ഏത് സൃഷ്ടിയാണ് രചിച്ചത്? ആ ബ്രാഹ്മണർ ബ്രഹ്മാവിന്റെയും സരസ്വതിയുടെയും ദേഹത്തെ ഓർമ്മിക്കാൻ തുടങ്ങി. ദേഹത്തോട് ആകർഷണം ഉണ്ടാകാൻ തുടങ്ങി. അവർ രാക്ഷസി സമ്പ്രദായത്തിലുള്ള ബ്രാഹ്മണരാണ്. ഇനി ആരാണോ ബ്രഹ്മയുടെ മുഖത്തിലൂടെ സരസ്വതിയുടെ മുഖത്തിലൂടെ ഉച്ചരിച്ച വാണിക്കും വിശേഷ മഹത്വം കൊടുത്തത്, അവർ സാരസ്വത് ബ്രാഹ്മണനായി. സരസ്വതി പുത്രൻ,
വിദ്വാൻ ബ്രാഹ്മണൻ, ജ്ഞാനി തു ആത്മാ, भगवान को क्या प्रिय है? ज्ञानी तू आत्मा मुझे विशेष प्रिय।
विद्वान ब्राह्मणन, वाग ब्राह्मणन, ജ്ഞാനി ആത്മാവ്, ഭഗവാന് എന്താണ് പ്രിയം? ജ്ഞാനി ആത്മാവാണ് എനിക്ക് വിശേഷ പ്രിയം. രാമായണത്തിലും എഴുതിയിട്ടുണ്ട് ജ്ഞാനി ആത്മാ പ്രഭുവിന് വിശേഷ പ്രിയമാണെന്ന്. ഭക്തരും പ്രിയമാണ്, പക്ഷെ വിശേഷ പ്രിയം ആരാണ്? ജ്ഞാനി ആത്മാവാണ് വിശേഷ പ്രിയം.
സന്യാസിയോടി उठाई नहीं बात क्या? एक तो ज्ञान, एक भक्ति, एक वैराग्य, तीन बातें हैं। उनमें से पहला महत्व तो भगवान किसको देते हैं?
സന്യാസിമാരുടെ കാര്യവും വിട്ടുകളഞ്ഞു, അവരുടെ കാര്യം എടുത്തതേയില്ല. എന്താ? ഒന്ന് ജ്ഞാനം, ഒന്ന് ഭക്തി, ഒന്ന് വൈരാഗ്യം. ഈ മൂന്ന് കാര്യമാണ്. അതിൽ ഭഗവാൻ ആദ്യം മഹത്വം കൊടുക്കുന്നത് ഏതിനാണ്? ജ്ഞാനത്തിന്.
ഭഗവാന്
ഭഗവാൻ വന്ന് എന്താണ് തരുന്നത്? ജ്ഞാനം, അറിവ്. ഭഗവാന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? ജ്ഞാനമല്ലേ ഉള്ളത്? അപ്പോൾ എന്താണ് ഉള്ളത്? അതല്ലേ തരിക. ആരാണോ സത്യം, അവർ സത്യമല്ലേ തരുന്നത്? ഗോഡ് ഈസ് ട്രൂത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ട്രൂത്ത് ഗോഡ് ഫാദർ വന്ന് എന്താണ് നൽകുക? ആരുടെ അടുത്ത് എന്താണ് ഉള്ളത്, അതാണ് തരിക. കള്ളന്റെ പക്കൽ എന്താണുള്ളത്? കളവിന്റെ ഗുണമാണുള്ളത്. ഇനി അവരുടെ കൂട്ടുകെട്ടിൽ വന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്താണ് എടുക്കുക? കളവിന്റെ സംസ്കാരം തന്നെയല്ലേ എടുക്കുക? വിദ്വാന്റെ അടുത്ത് വിദ്യയാണുള്ളത്, വിദ്യുതയാണുള്ളത്. അപ്പോൾ ആ വിദ്യുതയല്ലേ തരിക, ആ വിദ്യയല്ലേ തരിക. അതായത് ആര് എങ്ങനെയാണോ അവർ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കും, മറ്റുള്ളവരെ ആകും. ഭഗവാൻ എന്ന് സത്യത്തെയാണ് പറയുന്നത്.
സത്യം ശിവം സുന്ദരം. ജോ സത്യ ഹേ വോഹി കല്യാണകാരി ശിവ ഹേ ഔർ ജോ കല്യാണകാരി ഹേ സത്യ ഹേ വോഹി സുന്ദര ഹേ.
സത്യം ശിവം സുന്ദരം. ആരാണോ സത്യം അതാണ് കല്യാണകാരി. ശിവൻ അതുപോലെ ഏതാണോ കല്യാണകാരി സത്യം, അത് തന്നെയാണ് സുന്ദരം.
കോയി ഭീ ചീസ് ദേഖനെ മേ കിത്നി ഭീ സുന്ദർ ലഗ്തി ഹോ, കോയി ഭീ വ്യക്തി ദേഖനെ മേ കിത്നാ ഭീ സുന്ദർ ലഗ്താ ഹോ യാ ലഗ്തി ഹോ, ലേക്കിൻ അഗർ ഉസ്മേ സച്ചായി നഹി ഹേ ഔർ ദൂസറോ കാ കല്യാണ കർനേ വാലാ നഹി ഹേ या कल्याण करने वाली नहीं है, सदैव अकल्याण करने वाली है, तो ऐसी सुंदरता का कोई
ഏതൊരു വസ്തുവും കാണാൻ എത്ര തന്നെ ഭംഗിയുള്ളതായാലും, ഏതൊരു വ്യക്തിയും എത്ര തന്നെ സുന്ദരിയായി കാണാമെങ്കിലും, സുന്ദരനായി കാണാമെങ്കിലും, പക്ഷേ ഇനി അവരിൽ സത്യതയില്ല എങ്കിൽ, പിന്നെ മറ്റുള്ളവരുടെ മംഗളം ചെയ്യുന്നവരല്ല എങ്കിൽ, മറ്റുള്ളവർക്ക് മംഗളം ചെയ്യുന്നവരല്ല എങ്കിൽ, എപ്പോഴും മറ്റുള്ളവർക്ക് അമംഗളം ചെയ്യുന്നവരാണ് എങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള സൗന്ദര്യത്തിന് യാതൊരു വിധ മൂല്യവുമില്ല. ഇനി ആ സുന്ദരത കണ്ട് അല്പസമയം ആരെങ്കിലും ആകർഷിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അവർ അത് മനസ്സിലാക്കുകയാണ് നമ്മൾ വലിയ തെറ്റ് ചെയ്തുവെന്ന്. അതുകൊണ്ടാണ് സത്യത്തെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്.
സത്യം ശിവം സുന്ദരം കഹാജാതേ
സത്യം ശിവം സുന്ദരം എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യത്തെ മനസ്സിലായി എന്ന് പറയുമ്പോൾ ഗോഡ് ഫാദറിനെ മനസ്സിലായി എന്നാണ്. അപ്പോൾ ആദ്യം വരുന്നത് സത്യമാണ്. സത്യം എന്നാൽ സത്യത, സത്യത്തിന്റെ അറിവ്. അറിവ് എന്നാൽ അർത്ഥം ജ്ഞാനം.
പഹലേ ഭഗവാൻ നഹി ആതാ ഹേ സാമനേ. कोई किसी को सुना दे भगवान आया हुआ, चलो दिखा दे हैं, भगवान आया हो, चलो दिखाए जाके।
ആദ്യം ഭഗവാൻ മുന്നിൽ വരുന്നില്ല, ആരെങ്കിലും ആർക്കെങ്കിലും കേൾപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ വന്നിരിക്കുകയാണ്, വരൂ കാണിക്കാം, അതെയോ ഭഗവാൻ വന്നിരിക്കുകയാണോ, ഒന്ന് പോയി നോക്കാം.
ഭഗവാൻ തോ ജ്യോതിബിന്ദു ഹേ.
അപ്പോൾ ഭഗവാൻ ആണെങ്കിലും ജ്യോതിബിന്ദുവാണ്.
വോ തോ ജനമരണ കേ ചക്രമേ ഹി നഹീ ആതാ.
അവർ ജനന മരണ ചക്രത്തിലേ വരുന്നില്ല.
ഗർഭ സേ ജനമ ഹി നഹീ ലേതാ.
ഗർഭത്തിലൂടെ ജന്മവും എടുക്കുന്നില്ല.
तो इन आंखों से कैसे देखने में आ जाएगा?
പിന്നെ ഈ കണ്ണുകൾ കൊണ്ട് എങ്ങനെയാണ് കാണാൻ സാധിക്കുക?
इन आंखों से भगवान नहीं पहचाना जा सकता.
ഈ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കില്ല.
कैसे पहचाना जा सकता है?
എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്?
ज्ञान से.
ज्ञानത്തിലൂടെ.
तो पहले ज्ञान सुनाया जाता है. बेसिक कोर्स है 7 दिन का. एडवांस कोर्स है 7 दिन का.
ആദ്യം ജ്ഞാനമാണ് കേൾപ്പിക്കുന്നത്. 7 ദിവസത്തെ ബേസിക് കോഴ്സാണ്, 7 ദിവസത്തെ അഡ്വാൻസ് കോഴ്സാണ്.
അഗർ കിസികി ബുദ്ധി മേ ആ ജാതാ ഹേ, ബെറ്റ് ജാതാ ഹേ, തോ ഫിർ പ്രോസീജർ ഹേ കി ജാ കർകേ ഭഗവാൻ കേ ഘർ മേ ഹി ഉൻ ബാതോ കി തഫ്തീഷ് കരോ, വെരിഫൈ കരോ കി ഹംനേ ജോ ഭി മനുഷ്യോ സേ സുനാ ഹേ വോ സച്ചാ സുനാ ഹേ യാ ജൂട്ട് സുനാ ഹേ.
ഇനി ആരുടെയെങ്കിലും ബുദ്ധിയിൽ വരികയാണെങ്കിൽ, ഇരിക്കുകയാണെങ്കിൽ, പിന്നീട് അതിന്റെ വഴിയാണ് ഭഗവാന്റെ വീട്ടിൽ പോയി ആ കാര്യങ്ങളെ ഒന്ന് വെരിഫൈ ചെയ്യുക. നമ്മൾ ഏതൊക്കെ കേട്ടുവോ മനുഷ്യരിൽ നിന്ന്, അത് സത്യമാണോ കളവാണോ എന്ന്
വെരിഫൈ ഹോ ജായേ, ഫിർ പക്കാ നിശ്ചയ ബുദ്ധി ബനി ജായേഗാ.
ഇനി അത് വെരിഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ നിശ്ചയബുദ്ധിയാകും.
ऐसी पक्की निश्चय बुद्धि बनी हुई आत्मा भगवान बाप का बच्चा बन जाती है.
അങ്ങനെ पक्का निश्चय बुद्धि आए ആത്മാക്കൾ ഭഗവാന്റെ पक्का കുട്ടികളാകുന്നു.
ज्ञान में दिव्य जन्म होता है.
ज्ञानത്തിലൂടെ दिव्य ജന്മമാണ് ഉണ്ടാകുന്നത്.
स्थूल जन्म नहीं है.
स्थूल ജന്മമല്ല.
ब्राह्मणों का भी दिव्य जन्म गाया हुआ है. ബ്രാഹ്മണോ കാ കോയി ഗർഭ സേ ജന്മ നഹീ ഹോതാ.
ബ്രാഹ്മണരുടെയും ദിവ്യ ജന്മം എന്നാണ് പാടുന്നത്. ബ്രാഹ്മണരും ഗർഭത്തിൽ ജന്മം എടുക്കുന്നില്ല.
ആ ദോ തരഹ കേ ബ്രാഹ്മണ ഹോതേ ഹേ, കോയി കുഖവംശാവലി ഹോതേ ഹേ, കുഖമാന ഗോദ സേ പ്യാർ കർനേ വാലേ, ശരീര സേ പ്യാർ കർനേ വാലേ.
അതെ, രണ്ടു പ്രകാരത്തിലുള്ള ബ്രാഹ്മണരുണ്ട്. ഒന്ന് കുഖവംശാവലി, അർത്ഥം മടിത്തട്ടിൽ നിന്ന് ജന്മം എടുക്കുന്നവർ, ശരീരത്തെ സ്നേഹിക്കുന്നവർ. പിന്നെ ചില ബ്രാഹ്മണരുണ്ട് മുഖവംശാവലി. മുഖത്തിലൂടെ ഏത് വാണിയാണോ വരുന്നത്, ആ വാണിയിലൂടെ സ്വയം തന്നെ പരിവർത്തനം ചെയ്യുന്നവരാണ്. ആ മുഖവംശാവലി ബ്രാഹ്മണർക്ക് പിന്നീട് അഡ്വാൻസ് കോഴ്സ് കൊടുക്കുന്നു. അഡ്വാൻസ് കോഴ്സ് എടുത്തതിന് ശേഷം പിന്നീട് അവരെ 7 ദിവസത്തെ ഭട്ടിയിൽ പാകപ്പെടുത്തുന്നു. എവിടെയാണ് പാകപ്പെടുത്തുന്നത്? ഏതാണോ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്ന സ്ഥലം, അവിടെയാണ് അവരെ പാകപ്പെടുത്തുന്നത്. ലോകത്തിൽ ഏതെങ്കിലും ആത്മാവ് ശരീരം വിടുകയാണെങ്കിൽ പിന്നീട് അച്ഛന്റെ കുട്ടിയാകുന്നു. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഒരു സ്ഥലത്തു നിന്ന് ശരീരം വിട്ട് അച്ഛന്റെ വീട്ടിൽ പോയി ജന്മം എടുക്കുന്നില്ലേ? ജന്മം എടുത്ത് ആദ്യം ഗുപ്തവും പിന്നീട് പ്രത്യക്ഷവും ആകുന്നു. ഗർഭത്തിൽ ഗുപ്തമാണ്, പിന്നീട് ജന്മമെടുത്ത് പ്രത്യക്ഷമാകുന്നു.
सात दिन की भट्टी पूरी कर, वो कोर्स पूरा करने के बाद आत्मा 7 दिन जा करके भट्टी में पकाई जाती है. ये आत्मा रूपी ईंटों की भट्टी है.
ഇവിടെയും അങ്ങനെ തന്നെയാണ്. 7 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ആ ആത്മാവിനെ 7 ദിവസം ഭട്ടിയിൽ പോയി പാകപ്പെടുത്തുന്നു. ഇത് ആത്മാവ് രൂപി ഇഷ്ടികയുടെ ഭട്ടിയാണ്. ആവശ്യമില്ല എല്ലാ ഇഷ്ടികയും പാകമായിട്ട് പുറത്തു വരുമെന്ന്. ഏതൊക്കെ ഇഷ്ടിക പാകപ്പെടുത്തുന്നുവോ അധികവും നമ്പർ 1 ആയി പാകപ്പെടുന്നു. പിന്നെ അതിന്റെ ആധാരത്തിൽ ദ്വയം നമ്പർ, 2 നമ്പർ വരുന്നു, പാകം കുറഞ്ഞു വരുന്നു. 3 നമ്പറിലെ ഇഷ്ടിക കത്തിയിട്ട് പുറത്തു വരുന്നു. അതേപോലെ ഇവിടെയും ആത്മാരൂപി ഇഷ്ടികയുണ്ട്, അതിനെ പാകപ്പെടുത്തുന്നു. പാകമായതിനു ശേഷം അത് നിശ്ചയബുദ്ധിയാകുന്നു.
നിശ്ചയബുദ്ധി മന ജന്മലീയ അനിശ്ചയബുദ്ധി മന മൃത്യു.
നിശ്ചയബുദ്ധി അർത്ഥം ജന്മമെടുക്കുന്നു, അതുപോലെ അനിശ്ചയബുദ്ധി അർത്ഥം അനിശ്ചയമായി.
ഭഗവാൻ ബാപ് കോ ജിനോനെ പഹചാൻ ലിയാ ജാൻ ലിയാ കി കൈസേ സൃഷ്ടി പർ ആകർ കെ പാട്ട് ബജാതെ.
ഭഗവാൻ അച്ഛനെ ആരാണ് തിരിച്ചറിയുന്നത്, അതായത് എങ്ങനെയാണ് ഈ സൃഷ്ടിയിൽ വന്ന് പാട്ട് അഭിനയിക്കുന്നതെന്ന്. ഇതാണ് നിശ്ചയബുദ്ധി. ഇനി സംഘകുസംഗത്തിൽ വന്ന് അവരെ മറന്നാൽ, ഇനി അവരുടെ പഠിപ്പ് ഉപേക്ഷിച്ചാൽ, അവരുടെ വാണി കേൾക്കുന്നത് ഉപേക്ഷിച്ചാൽ, അവർ തന്ന ചലനത്തെ ഉപേക്ഷിച്ചാൽ അനിശ്ചയബുദ്ധിയായി.
അനിശ്ചയബുദ്ധി മന മൃത്യു. ജനം ഭീ ഹോത്താ രഹതാ ഹേ മൃത്യു ഭീ ഹോതി രഹതി ഹാ അമർനാഥ് ബാപ് കേ ജോ ബച്ചേ ബൻ ജാതേ ഹേ വോ ഫിർ അമർ ഹീ രഹതേ.
അനിശ്ചയബുദ്ധി അർത്ഥം മൃത്യു. അപ്പോൾ ഇവിടെ ജനനവും ഉണ്ടാകുന്നു, മൃത്യുവും ഉണ്ടാകുന്നു. ഇനി ഏതാണോ അമർനാഥൻ അച്ഛന്റെ കുട്ടിയാകുന്നത്, അവർ അമരൻ തന്നെയാകുന്നു.
ഭഗവാൻ ശിവ ആത്തേ തീൻ മൂർത്തിയോ ദ്വാരാ പ്രത്യക്ഷ ബ്രഹ്മ വിഷ്ണു ഓർ ശങ്കർ.
എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ അച്ഛൻ വരുമ്പോൾ 3 മൂർത്തിയിലൂടെ പ്രത്യക്ഷമാകുന്നു, ബ്രഹ്മ വിഷ്ണു പിന്നെ ശങ്കരൻ.
ബ്രഹ്മ കി മൂർത്തി ഉസ്കേ ദ്വാരാ ജ്ഞാൻ സുനാതേ ഹേ.
ബ്രഹ്മാവിന്റെ മൂർത്തിയിലൂടെ ജ്ഞാനം കേൾപ്പിക്കുന്നു.
വിഷ്ണു കി മൂർത്തി ഉസ്കേ ദ്വാരാ പ്രാക്ടിക്കൽ കർമ്മ സിഖാതേ ഹേ.
വിഷ്ണുവിന്റെ മൂർത്തിയിലൂടെ പ്രാക്ടിക്കലിൽ കർമ്മം ചെയ്യാൻ പഠിപ്പിക്കുന്നു. പിന്നെ ശങ്കരന്റെ മൂർത്തിയിലൂടെ ജ്ഞാനത്തിന്റെ താണ്ഡവ നൃത്യം ചെയ്യുന്നു.
ब्रह्मा के द्वारा जितना मीठा ज्ञान सुनाया जाता है, ब्रह्मा वही आत्मा है जो सतयुग के आदि में हे कृष्ण नारायण वासुदेव जिसको कहा जाता है.
नृत्यम എങ്ങനത്തെ നൃത്യം? താണ്ഡവ്. താട് എന്നാൽ അടി. ആരുടെ അടി? ബ്രഹ്മ ആ ആത്മാവാണ് സത്യുഗത്തിന്റെ ആരംഭത്തിൽ ഹേ കൃഷ്ണ നാരായണ വാസുദേവ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണന്റെ കയ്യിൽ മുഖത്തിൽ മുരളി കാണിക്കുന്നത്, ഓടക്കുഴൽ കാണിക്കുന്നത്. മധുരനാദം കേൾപ്പിക്കുന്നതിന്റെ സ്മാരകം. പിന്നെ രാമന് ബാണമാണ് കാണിച്ചിരിക്കുന്നത്. ശങ്കരന്റെ അമ്പലത്തിൽ പെരുമ്പറയാണ് കാണിക്കുന്നത്. ഏതുപോലെ കാർമേഘത്തിന്റെ ശക്തമായ ഗർജനത്തിന്റെ ശബ്ദമുണ്ടാകുന്നു. അല്ല, കുടുക്ക് കാണിക്കുന്നു. ഗർജനത്തിന്റെ ശബ്ദമുള്ളത്, കർക്കശമായ ശബ്ദമുള്ളത്. മുരളിയെ പോലെ മധുരമായ ശബ്ദമല്ല. വാണി അത് തന്നെയാണ്. ചിലർക്ക് മധുരമായി തോന്നുന്നു, ചിലർക്ക് ഗർജനമായി തോന്നുന്നു, ചിലർക്ക് കയ്പുള്ളതായി തോന്നുന്നു, പിന്നെ ചിലർക്കോ പെരുമ്പറയുടെ തീക്ഷ്ണമായ ശബ്ദമായി തോന്നുന്നു. കയ്പുള്ളതായി തോന്നുന്നു, പെരുമ്പറയുടെ തീക്ഷ്ണമായ ശബ്ദമായി തോന്നുന്നു. തീക്ഷ്ണ ശബ്ദമായി അവർക്ക് തോന്നുന്നു. ആരുടെ കർമ്മമാണോ ജന്മജന്മാന്തരം മോശമായിട്ടുള്ളത്? പിന്നീട് അവർ ബ്രാഹ്മണനായിട്ടും ഈശ്വര്യവാണിക്ക് മഹത്വം കൊടുക്കുന്നില്ല. ജ്ഞാനം ഒന്നു പറയുന്നു, അവർ കർമ്മം മറ്റൊന്നു ചെയ്യുന്നു. ജ്ഞാനം വേറൊന്നു പറയുന്നു, അവർ വാച മറ്റൊന്നു പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആത്മാക്കൾ ഭഗവാന്റെ വാണിയെ പൂർണ്ണമായും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ഭഗവാന്റെ വാണി കർക്കശമായി തോന്നും. ലോകത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ഒരാൾക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ്, വളരെ നല്ലതായി തോന്നുന്നു, ആ വ്യക്തി തന്നെ മറ്റൊരാൾക്ക് മോശമായി തോന്നുന്നു. ഇവിടെയും അതേപോലെയാണ്. ഭഗവാന്റെ പാട്ട് ചിലർക്ക് ഒരുവിധം കറുത്ത ഭൂതമായി തോന്നുന്നു. എന്താണ് കാണുന്നത്? കാലന്റെയും കാലൻ മഹാകാലനായി കാണുന്നു, ഒരുവിധം കറുത്തതായി. ചിലർക്കാണെങ്കിലോ അവർ വളരെ സുന്ദരനായി തോന്നുന്നു, വളരെ നല്ലതായി അറിയാൻ കഴിയുന്നു. രണ്ടുപേരുടെയും കാണുന്ന കണ്ണ് അത് ഒരുപോലെയല്ലേ? ഒരാൾ അവരെ കറുത്തതായി കാണുന്നു, മറ്റൊരാൾ അവരെ വെളുത്തതായി കാണുന്നു. അതുകൊണ്ട് ഭഗവാന്റെ പേര് വന്നു ശ്യാമസുന്ദരൻ എന്ന്. എന്താ, ഒരേ വ്യക്തിത്വമാണ് പാട്ട് ചെയ്യുന്നവർ. എല്ലാവരുടെ ദൃഷ്ടിയിലും അവരുടെ പാട്ട് ഒരേ വ്യക്തിത്വത്തിലാണ്. ആ പാട്ട് ഒരു ഗ്രൂപ്പിന് വളരെ നല്ലതായി തോന്നുന്നു. അവരുടെ പാട്ട് ഒരാൾക്ക് തോന്നുന്നു വളരെ മോശമായ പാട്ടാണ് ചെയ്യുന്നതെന്ന്. ആ പാട്ടിന് ഒരു ഗ്രൂപ്പിന് വളരെ മോശമായി തോന്നുന്നു, മറ്റൊരു ഗ്രൂപ്പിന് വളരെ നല്ലതായി തോന്നുന്നു. അത്തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ആ പാട്ടുധാരിയുടെ പേര് ഭക്തിമാർഗത്തിൽ ശ്യാമസുന്ദരൻ എന്ന് വെക്കുന്നത്. അത്രയും കറുത്ത ഭയങ്കര പാട്ടുധാരി വേറൊരു ധർമ്മത്തിന്റെ ധർമ്മപിതാവാകാൻ സാധ്യമല്ല. മറ്റു ധർമ്മത്തിലെ ധർമ്മപിതാക്കൾ അധികം നല്ല പാട്ടും ചെയ്യുന്നില്ല, അധികം മോശ പാട്ടും ചെയ്യുന്നില്ല. അവർ അധികം കറുത്തതുമാകുന്നില്ല, അധികം വെളുത്തതുമാകുന്നില്ല. ഈ ദേവി ദേവത സനാതന ധർമ്മത്തിന്റെ ധർമ്മപിതാവ് അവർ അതിയായി കറുത്തതുമാണ്, അതിയായി വെളുത്തതുമാണ്. ഒരേ സമയത്ത് തന്നെ ചില ആത്മാക്കൾക്ക് കറുത്തതായിട്ട് കാണാൻ കഴിയുന്നു, ചിലർക്ക് വെളുത്തതായിട്ട് കാണാൻ കഴിയുന്നു. ഏത് കാര്യത്തിലാണ് ഈ വ്യത്യാസം വരുന്നത്? ആസുരി ആത്മാക്കൾക്ക് എന്തുകൊണ്ട് കറുത്തതായിട്ട് തോന്നുന്നു? പിന്നെ അതേപോലെ ദേവതാത്മാക്കൾക്ക് എന്തുകൊണ്ട് സുന്ദര കൃഷ്ണനായി തോന്നുന്നു? ഒരേ സമയത്ത് ഒരേ വ്യക്തിത്വത്തിന് മേൽ രണ്ടു പേര് എന്തിനാണ് നൽകിയത് ശ്യാമസുന്ദരൻ എന്ന്? ഏതേത് പോലെയുള്ള കണ്ണാടി അതേപോലെ കാണുന്നു, അതേപോലെ ദൃഷ്ടി. അറുപത്തിമൂന്ന് ജന്മത്തിൽ ആര് എങ്ങനത്തെ കർമ്മം ചെയ്തുവോ, നല്ല കർമ്മം ചെയ്യുന്നവർക്ക് ഭഗവാന്റെ രൂപം നല്ലതായി കാണുന്നു. ഇനി ആരാണോ 63 ജന്മം മോശമായ കർമ്മം ചെയ്തത് അവർക്ക് മോശമായി കാണാൻ കഴിയുന്നു. അപ്പോൾ ഭഗവാന്റെ പാട്ടിൽ ഈ വ്യത്യാസം ഉണ്ടാകുന്നു.
പാട്ട് ഐസാ ഹേ ജിസ്കേ ലിയേ ബോലാ ഹേ കി തും ബച്ചേ ഭീ ശങ്കർ കേ പാട്ട് കോ സമജ് നഹീ സക്തേ.
ഭഗവാന്റെ പാട്ട് അങ്ങനെയാണ്, അതിനു വേണ്ടി പറയുന്നു നിങ്ങൾ കുട്ടികൾക്കും ശങ്കരന്റെ പാട്ടിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന്. വണ്ടർഫുൾ പാട്ടാണ്, അത്ഭുതമായ പാട്ടാണ്. എന്തുകൊണ്ടാണ് അത്ഭുതമാണെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടെന്നാൽ അവർ മുഴുവൻ സൃഷ്ടിയുടെയും അച്ഛനാണ്. മുഴുവൻ സൃഷ്ടിയിലും ദേവതമാരുമുണ്ട്, നല്ലതിലും നല്ല പാട്ടുകാരി, പിന്നെ രാക്ഷസരുമുണ്ട്, ഏറ്റവും മോശമായ പാട്ട് ചെയ്യുന്ന പാട്ടുകാരി, ഏറ്റവും മോശമായ പാട്ടുകാരി.
500-700 കോടി മനുഷ്യ സൃഷ്ടി ഹേ 700 കോടി മനുഷ്യ സൃഷ്ടി മേ അച്ഛേതേ അച്ഛേ ഭീ ഹേ ഓർ ബുരേതേ ബുരേ ഭീ.
500-700 കോടിയുടെ സൃഷ്ടിയാണ്. 700 കോടിയിൽ നല്ലതിൽ നല്ലതുമുണ്ട്, മോശത്തിൽ മോശമായതുമുണ്ട്, എല്ലാ ധർമ്മത്തിലുമുണ്ട്. എല്ലാ ധർമ്മത്തിലും നല്ലതിൽ നല്ലതുമുണ്ട്, മോശത്തിൽ മോശമായതുമുണ്ട്. ഏതൊക്കെ ധർമ്മമുണ്ടോ ലോകത്തിൽ അവരുടെ ധർമ്മപിതാവും അതിൽ നല്ലതിൽ നല്ല ധർമ്മവും ധർമ്മപിതാവുമുണ്ട്, അതേപോലെ മോശത്തിൽ മോശമായ ധർമ്മവും ധർമ്മപിതാവുമുണ്ട്. അപ്പോൾ അച്ഛൻ എല്ലാ ധർമ്മത്തിൽ നിന്നും ശ്രേഷ്ഠമായ ആത്മാക്കളെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുത്ത് ബ്രഹ്മാവിന്റെ സന്താനം ബ്രാഹ്മണനാക്കുന്നു. ലോകത്തിലെ ഓരോ ധർമ്മത്തിന്റെ ബീജവും ബീജത്തിനെയും തിരഞ്ഞെടുത്ത് മൗണ്ട് അബുവിൽ ഒരുമിപ്പിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് സൃഷ്ടിയുടെ ആരംഭമുണ്ടാകുന്നു, ബ്രാഹ്മണരുടെ സൃഷ്ടിയുടെ ആരംഭമുണ്ടാകുന്നു. അതുകൊണ്ട് ഭക്തിമാർഗത്തിലും പറയുന്നു ബ്രാഹ്മണരുടെ 9 കുരിയുണ്ടെന്ന്.
ജിന 9 ഋഷിയോ സേ 9 ഗോത്ര ശുരു ഹുവേ.
ഒമ്പത് ഋഷിമാരുണ്ടായിരുന്നു. ആ ഒമ്പത് ഋഷിമാരിൽ നിന്ന് ഒൻപത് ഗോത്രം ആരംഭിച്ചു എന്ന്. ഈ ഒമ്പത് ഗോത്രധാരി വേറൊന്നുമല്ല, ഇന്ന് ലോകത്തിൽ വ്യാപിച്ച മുഖ്യ മുഖ്യ ധർമ്മമുണ്ടല്ലോ, അവരുടെ സ്മാരകമാണ്. ദേവതാ ധർമ്മത്തിന്റെ രണ്ട് രൂപമുണ്ട്, സൂര്യവംശി ചന്ദ്രവംശി. ആരെയാണോ പിന്നീട് ഹിന്ദു എന്ന് പറയാൻ തുടങ്ങിയത്. ഇനി ആരാണോ മറ്റു ധർമ്മത്തിൽ കൺവേർട്ട് ആകുന്നവർ, ഏതുപോലെ ചിലർ ഇസ്ലാം ധർമ്മത്തിൽ പോയി, ചില ഭാരതവാസി ബൗദ്ധി ധർമ്മത്തിൽ പോയി, ചില ഭാരതവാസികൾ ക്രിസ്ത്യൻ ധർമ്മത്തിലേക്ക് പോയി, ആരാണോ മറ്റു മറ്റു ധർമ്മത്തിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത്, പിന്നെ ഭാരതവാസികളെ ചതിക്കുന്നത്, ആ ആത്മാക്കളിലും ചിലർ വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെയല്ല, എല്ലാവരും ഒരേപോലെയാണെന്ന്. കാരണവും കാരണമില്ലാതെയും കുസംഗത്തിൽ വന്ന് ചിലർ മോശമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ അച്ഛൻ കളക്ട് ചെയ്യുന്നു, പിന്നീട് മൗണ്ട് അബുവിൽ പോയി അവർ ബ്രാഹ്മണരാകുന്നു. അതിലും ഏതാണ് സൂര്യവംശി, ആ ജ്ഞാനസൂര്യന്റെ സന്താനം, അവർ ആരുടെ നിയന്ത്രണത്തിലായിരിക്കും. ആരാണോ മറ്റു ധർമ്മത്തിന്റെ ബീജം, മറ്റു ധർമ്മത്തിന്റെ ആധാരം, അവരുടെ കൺട്രോളിൽ ഇരിക്കാൻ കഴിയുമോ? ആരാണോ സൂര്യവംശി, അവർ ഒരിക്കലും ആരുടെ കൺട്രോളിലും ഇരിക്കില്ല. അതുകൊണ്ടാണ് അവർ യജ്ഞത്തിന്റെ ആദിയിൽ തന്നെ ഉപേക്ഷിച്ചു പോയത്. അതിനുവേണ്ടി വാണിയിൽ പറഞ്ഞിരിക്കുന്നു രാമൻ ഫെയിൽ ആയെന്ന്, തോറ്റുപോയെന്ന്. യജ്ഞത്തിന്റെ ആദിയിൽ തന്നെ രാമൻ തോറ്റുപോയെന്ന്. അപ്പോൾ ഭഗവാൻ അച്ഛൻ അവർക്ക് ബാണം നൽകി. പോകൂ, കൊണ്ടുപോകൂ ഈ ധനുഷ്, പിന്നെ പോകൂ, കൊണ്ടുപോകൂ ഈ ബാണം. ഈ ധനുഷും ബാണത്തിലൂടെയും നീ സമ്പാദിച്ചോളൂ. അപ്പോൾ ആ ആത്മാക്കൾ ജ്ഞാനത്തിന്റെ ബാണം ഭഗവാനിൽ നിന്ന് എടുക്കുന്നു. പിന്നെ പുരുഷാർത്ഥത്തിന് വേണ്ടി അവർക്ക് അങ്ങനെയുള്ള ശരീരമാണ് കിട്ടുന്നത് അടുത്ത ജന്മത്തിൽ. ഏത് പരിസ്ഥിതിയിലും അവർ തന്റെ ശരീരം കൊണ്ട് നല്ല പുരുഷാർത്ഥം ചെയ്യാൻ നിമിത്തമാകുന്നു. കഠിനത്തിലും കഠിനമായ പരിസ്ഥിതിയിലും അവർ നേരിടുന്നു. അറുപത്തിമൂന്ന് ജന്മത്തിന്റെ സംസ്കാരം നിറഞ്ഞിരിക്കുന്നു വിധർമ്മികളോട് ഏറ്റുമുട്ടുന്നതിനു വേണ്ടി. ഏതുപോലെ ശിവാജിയുടെ സേനയും ഉണ്ടായി, മഹാറാണ പ്രതാപും മഹാറാണ പ്രതാപിൻ്റെ സേനയും ഉണ്ടായിരുന്നു. ലക്ഷ്മിബായിയും അതേപോലെ ലക്ഷ്മിബായിയുടെ സേനയും ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഈ എല്ലാ ഗ്രൂപ്പുകളും സൂര്യവംശി ഗ്രൂപ്പാണ്. ആരോ പറഞ്ഞു പൃഥ്വിരാജ് ചൗഹാനുമുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാനുമുണ്ട്, അങ്ങനെ അനേകം പേരുണ്ട്. ഉദാഹരണത്തിന് കുറച്ചു പേരുടെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. 84 ജന്മമുണ്ട്. നിങ്ങൾ 84 ജന്മം എടുക്കുന്നവരല്ലേ, അതിൽ നിന്ന് 21 ജന്മം മാറ്റിവെക്കൂ, പിന്നെ ബാക്കി എത്ര ജന്മമാണുള്ളത്? 63 ജന്മമാണ് ബാക്കിയായത്. ആ 63 ജന്മത്തിലും അവർ ഹീറോ പാട്ടുധാരിയാണ്. അപ്പോൾ ആരാണോ ഹീറോവിന്റെ പാട്ട് ചെയ്യുന്നത്, അവർ വളരെ പവർഫുൾ ആകണമല്ലോ.
ഹീറോ കൈസാ പാട്ട് ബജാതാ ഹൈ ഡ്രാമ മേ? ഹീറോ ജബ് പാട്ട് ബജാതാ ഹൈ തോ ഹീറോ കേ പാട്ട് കോ ദേഖ് കർകേ സബ്കോ ഖുശി ഹോതി ഹൈ നാ.
ഡ്രാമയിൽ ഹീറോ എങ്ങനത്തെ പാട്ടാണ് ചെയ്യുന്നത്? ഹീറോവിന്റെ പാട്ട് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്നില്ലേ?
യേ ദുഖ് ഹോതാ ഹൈ ജോ വില്ലിയൻ ഹോതാ ഹൈ ഉസ്കാ പാട്ട് ദേഖ് കർകേ ദുഖ് ഹോതാ ഹൈ.
അല്ല, ദുഃഖമാണോ ഉണ്ടാകുന്നത്? ഇനി ആരാണോ വില്ലനായിട്ടുള്ളത്, അവരുടെ പാട്ട് കണ്ടാണ് എല്ലാവർക്കും ദുഃഖം ഉണ്ടാകുന്നത്. അതുപോലെ ഹീറോ പാട്ട് കണ്ട് എല്ലാവരും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രേഷ്ഠ ആത്മാക്കളാണ് പരമാത്മാ അച്ഛന്റെ കുട്ടികളാകുന്നത്. അവരെയാണ് പറയുന്നത് രുദ്രമാല എന്ന്. രുദ്രാക്ഷമാല എന്ന്. പക്ഷെ എന്താണ് വ്യത്യാസമുള്ളത്? ചിലരിൽ ശ്രേഷ്ഠമായ ആത്മാക്കൾ മാത്രം പ്രവേശിക്കുന്നു. ചിലരിലാണെങ്കിലോ മറ്റു മറ്റു ധർമ്മത്തിലെ ആത്മാക്കളും പ്രവേശിക്കുന്നു. അർത്ഥം, ചിലരിൽ 14 മുഖം, ചിലരിൽ 4 മുഖം, ചിലരിൽ 8 മുഖം. ഏതാണോ കുറഞ്ഞതും അധികവും മുഖമുള്ളത്, അത് ഇവിടത്തെ സ്മാരകമാണ്. ഇപ്പോൾ ഈ അഡ്വാൻസ് പാർട്ടി ഉണ്ടല്ലോ, അത് ബീജരൂപ ആത്മാക്കളുടെ സംഘടനയാണ്. ഈ ബീജരൂപ ആത്മാക്കളുടെ സംഘടനയിൽ എല്ലാ ധർമ്മത്തിലെ ആത്മാക്കളും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. എല്ലാ ധർമ്മത്തിലെയും ബീജമുണ്ട്. ഓരോ ധർമ്മത്തിന്റെ ബീജത്തിലും ഓരോ ധർമ്മത്തിലെ ആത്മാക്കളും പ്രവേശിക്കുന്നു. ചില ബീജം അങ്ങനെയുണ്ട്, അവരിൽ ബാപ്ദാദയുടെ ആത്മാവ് മാത്രമാണ് പ്രവേശിക്കുന്നത്. ഒന്നുകിൽ കൃഷ്ണന്റെ ആത്മാവ് പ്രവേശിക്കും, അല്ല എങ്കിൽ ശിവന്റെ ആത്മാവ് പ്രവേശിക്കും. ഇനി ആരിൽ എത്ര കുറച്ച് ആത്മാക്കൾ പ്രവേശിക്കുന്നുവോ അവർ അത്രയും പവർഫുൾ ആത്മാക്കളാണ്, ശക്തിശാലി ആത്മാക്കളാണ്, ശ്രേഷ്ഠ ആത്മാക്കളാണ്. ഇനി ആരിലാണോ അധികം ആത്മാക്കൾ പ്രവേശിക്കുന്നത് അവർ അത്രയും ശക്തി കുറഞ്ഞ ആത്മാക്കളാണ്. ഈ കുറഞ്ഞ ശക്തിയുള്ളതും അധിക ശക്തിയുമുള്ളവരുമായി എങ്ങനെയാണ് മാറുന്നത്? ഒരേ ഒരു അച്ഛൻ, മറ്റൊരാളില്ല. ആരാണോ ഒരേ ഒരു അച്ഛനെ മാത്രം ഓർമ്മിക്കുന്നത് അവരിൽ ഒരേ ഒരു അച്ഛൻ മാത്രം പ്രവേശിക്കുന്നു. അവരുടെ പേരാണ് ശാസ്ത്രത്തിൽ ഏകലവ്യൻ എന്ന്. ഒരാളെ മാത്രം സ്നേഹിക്കുന്നവൻ. ബാക്കി എല്ലാം നമ്പർ വാർ. അങ്ങനത്തെ ആത്മാക്കൾ എപ്പോൾ രുദ്രമാലയുടെ മണിയാകുന്നുവോ, ആ രുദ്രമാലയിലെ മണികളെ മുഴുവൻ ലോകത്തിലും മഹിമ പാടുന്നുണ്ട്. അവർക്ക് പൂജയില്ല, അവരെ കേവലം സ്മരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവർ പൂജ്യരാകാത്തത്? പൂജയുടെ കണക്ഷൻ ഏത് കാര്യത്തിലാണ്? പവിത്രതയിലാണ് പൂജയുടെ കണക്ഷൻ ഇരിക്കുന്നത്. ഇനി ആ രുദ്രമാലയിലെ മണികളും പൂർണ്ണമായും പവിത്രമായാൽ പിന്നെ ലോകത്തെ തന്റെ കൂട്ടുകെട്ടിൽ വന്ന് പരിവർത്തനം ചെയ്യാൻ സാധിക്കില്ല. രുദ്രമാലയിലെ മണികൾക്കും പരിവർത്തനം ചെയ്യാൻ സാധിക്കില്ല, അതുപോലെ രുദ്രമാലയിലെ അച്ഛനും പരിവർത്തനം ചെയ്യാൻ സാധിക്കില്ല. അവർ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളാണ്. അവർ ഈ ലോകത്തിലെ നക്ഷത്രങ്ങളാണ്. ഓരോരോ നക്ഷത്രത്തിലും ലോകം അടങ്ങിയിട്ടുണ്ട്. അവരവരുടെ ലോകത്തിലെ പ്രജാപിതാക്കളാണ്. ഈ മുഴുവൻ സൃഷ്ടിയും ഉദ്ധരിക്കാൻ അവർ നിമിത്തമാണ്. ആരാണോ നിമിത്തമായിരിക്കുന്നത് അവരുടെ മേൽ ഉത്തരവാദിത്വം വരുന്നു. ഉത്തരവാദിത്വം അവർക്കാണ് അനുഭവം ചെയ്യാൻ സാധിക്കുക. ആർക്കാണോ തന്റെ പാട്ടിനെ മനസ്സിലായത്, പാട്ടിനെ തിരിച്ചറിയില്ല, അച്ഛനെ തിരിച്ചറിയില്ല എങ്കിൽ തന്റെ കാറ്റഗറിയെയും മനസ്സിലാക്കാനാവില്ല. ലോകത്തിലെ 108 നമ്പർ വാർ ശ്രേഷ്ഠ ആത്മാക്കളാണിത്. ലോകത്തിലെ 9 മുഖ്യ ധർമ്മമായി കണക്റ്റഡ് ആണിവർ. ഏതൊക്കെയാണ് 9 മുഖ്യ ധർമ്മം?
സൂര്യവംശ, ചന്ദ്രവംശ, ഇസ്ലാമി, ബൗദ്ധി, ക്രിസ്ത്യൻ, സന്യാസി, മുസ്ലിം, സിഖ്, ആര്യസമാജ്.
സൂര്യവംശി, ചന്ദ്രവംശി, ഇസ്ലാം വംശി, ബൗദ്ധിവംശി, ക്രിസ്ത്യൻ വംശി, സന്യാസി, മുസ്ലിം, സിഖ്, ആര്യസമാജ്. ഇതിൽ നാസ്തികരെ എടുത്തില്ല. റഷ്യയിലെ നാസ്തിക ധർമ്മമുണ്ടല്ലോ, അവർ സ്വർഗത്തെയും നരകത്തെയും ഒന്നും അംഗീകരിക്കുന്നില്ല. ഭഗവാനെയോ ആത്മാവിനെയോ പരമാത്മാവിനെയോ അംഗീകരിക്കുന്നില്ല. അവർ പൂർണ്ണമായും അഹങ്കാരിയാണ്. അതുകൊണ്ട് അഹങ്കാരിയെ ബാപ്പ് ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. പുറമെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. വളരെ നല്ലതെന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവരിലൂടെ കാര്യങ്ങൾ ചെയ്യിക്കണം. എന്താ, അവരിലൂടെ മുഴുവൻ വിശ്വത്തിന്റെയും വിനാശം ചെയ്യിക്കണം. മുഴുവൻ ലോകത്തിന്റെയും വിനാശം ഉണ്ടാകുന്നത് ആറ്റം ബോംബിലൂടെയാണ്. ആരാണ് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത്?
റൂസ് ബനാതാ ഹേ കി അമേരിക്ക?
रूस आनो अमेरिकी आनो उंडा कुन्नद
रूस बनाता है
रूस आनो उंडा कुन्नद
एटम बम की इजाज दो है वो रूस वालों ने की
एटम बम बिंदे कंडोपिड़तम अद रूस आने चेदद
जो आत्मा परमात्मा स्वर्ग नरक कुछ भी नहीं मानते
आरानो आत्मा परमात्मा स्वर्गते नरगते उन्नीने मंगी गेरी कातद
बाकी रह गए जो नौ धर्म
बाकी आगुन्नद उन्बद धर्म मान
उन नौ धर्मों में जो फाउंडेशन जमाने वाली बारह बारह के ग्रुप की नौ ग्रुप की बारह बारह आत्माएं हैं
बाकी ഒൻപത് ധർമ്മമാണ് ഒൻപത് ധർമ്മത്തിൽ ഏതാണോ ഫൗണ്ടേഷൻ ഇടുന്നത് ഒൻപത് ഗ്രൂപ്പിന്റെ 12 ആത്മാക്കളാണ് 12 ഗുണനം 9 എത്രയായി
108
ഈ 108 ആത്മാക്കളാണ് എല്ലാ ധർമ്മത്തിന്റെയും ബീജങ്ങൾ
जब वो बीज सुधरते हैं तो सारी दुनिया सुधर जाती है
എപ്പോഴാണോ ഈ ബീജം പരിവർത്തനം ആകുന്നത് അപ്പോൾ മുഴുവൻ ലോകവും പരിവർത്തനം ആകുന്നു
और जब वो बीज बिगड़ते हैं तो सारी दुनिया बिगड़ जाती
പിന്നെ എപ്പോഴാണോ ബീജം മോശമാകുന്നത് അപ്പോൾ മുഴുവൻ ലോകവും മോശമാകുന്നു
उन बीजों के ऊपर सारी दुनिया के बिगड़ने और സുധരണ ജിമ്മേവാരി
ഈ ബീജത്തിനു മേൽ മുഴുവൻ ലോകത്തിന്റെയും മോശമാകുന്നതിന്റെയും പരിവർത്തനമാകുന്നതിന്റെയും ഉത്തരവാദിത്വമുണ്ട് അവരിലും ഏറ്റവും മുഖ്യമായ ഗ്രൂപ്പ് ഏതാണ് സൂര്യവംശി ഗ്രൂപ്പ്
സൂര്യവംശി ഗ്രൂപ്പ് उसके ऊपर तो बहुत ही जिम्मेवारी है
सूर्यवंशी ग्रुप ആണ് ഏതാണോ സൂര്യവംശി ഗ്രൂപ്പ് അവരിൽ മേൽ വളരെ അധികം ഉത്തരവാദിത്വമുണ്ട്
क्योंकि ये उन आत्माओं का ग्रुप है जो सारी दुनिया को बनाने वाले भी हैं उसमें और सारी दुनिया को बिगाड़ने वाले भी उसमें मौजूद है
എന്തുകൊണ്ടെന്നാൽ ആ ഗ്രൂപ്പിൽ മുഴുവൻ ലോകത്തെ മോശമാക്കുന്നവരുമുണ്ട് മുഴുവൻ ലോകത്തെ പരിവർത്തനമാക്കുന്നവരുമുണ്ട്
जो बनाने वाले हैं उनकी संख्या ज्यादा है 8
ആരാണ് പരിവർത്തനം ചെയ്യുന്നത് അവരുടെ സംഖ്യയും ഉണ്ട് അവരാണ് 8
उनको कहा जाता है अष्टदेव दक्षिण भारत में उनकी बहुत मान्यता है
അവരെ പറയുന്നു അഷ്ടദേവതകൾ എന്ന് ദക്ഷിണ ഭാരതത്തിൽ അവരുടെ വളരെ അധികം മഹിമയുണ്ട് പൂജയും ഉണ്ട്
ऐसे रुद्रमाला के मणके हैं
അങ്ങനെ രുദ്രമാലയിലെ മണികളും ഉണ്ട്
രുദ്രമാലയിലെ മണികൾക്ക് പൂജ നഹീ ഹോതി ഹേ
രുദ്രമാലയിലെ മണികളുടെ പൂജ ഉണ്ടാകുന്നില്ല
ലേക്കിൻ വോ 8 ഐസേ ഹേ ജോ സബ്സേ പഹലേ സുധർതേ ഹേ
പക്ഷേ ആ 8 പേർ അങ്ങനെയുള്ളവരാണ് അവർ ഏറ്റവും ആദ്യം തന്നെ പരിവർത്തനമാക്കുന്നു
വോ ഹൈ സുധരേ ഹുയേ
അവർ പരിവർത്തനപ്പെട്ടവർ തന്നെയാണ്
जन्म जन्मांतर की सुधरी हुई आत्मा है सिर्फ निमित्त मात्र अंतिम जन्म में जाके नीचे गिरती है
जन्म जन्मांतर परिवर्तन पेट आत्मा केवल निमित्त मात्र अवसान जन्म ताड़े इंगू
क्योंकि जो नीचे नहीं गिरेगा वो ऊंचा भी नहीं उठ सकता
എന്തുകൊണ്ടെന്നാൽ ആരാണോ താഴെ ഇറങ്ങാത്തത് അവർ ഉയരത്തിലും പോകില്ല
ആഖരി ജന്മ ഇസ്ലിയെ നീച്ചെ ഗിർത്തി ഹേ കേവോ ഭഗവാൻ ബാപ് കോ പഹചാൻ സകേ
അവസാന ജന്മത്തിൽ അവർ എന്തിനാണ് വീഴുന്നത് താഴെ ഇറങ്ങുന്നത് കാരണം ഇതാണ് അവസാന ജന്മത്തിൽ അവർ അച്ഛനെ തിരിച്ചറിയുന്നതിനു വേണ്ടി
ജോ പതിത നഹീ ബനേഗാ വോ പാവൻ നഹീ ബൻ സക്താ
ആരാണോ പതിതമാകാത്തത് അവർക്ക് പാവനമാകാനും സാധ്യമല്ല
जितना जास्ती से जास्ती पतित बनता है उतना जास्ती से जास्ती पावन भी बनता है
इत्र मात्रम पतितमागुन्नुवो अत्रैम अधिकं पावनवुमागुन्नु
तो कलयुग के अंत में अंतिम जन्म में आकर के वो आत्मा बहुत नीचे गिर जाती है
അപ്പോൾ കലിയുഗ അവസാനത്തിൽ വന്ന് ആ ആത്മാക്കൾ വളരെ അധികം താഴെ ഇറങ്ങുന്നു
और पहले जन्म में जाकर के सबसे ऊंची उड़ जाती है
പിന്നെ ആദ്യത്തെ ജന്മത്തിൽ പോയി ഏറ്റവും ഉയരത്തിലും ഇരിക്കുന്നു
ഊഞ്ചി ഇസ്ലിയെ ഉട്ടി ഹേ कि भगवान बाप का उनको बहुत सहयोग मिलता है।
ഉയരുന്നതിനു കാരണം എന്താണ്? കാരണം അവർക്ക് ഭഗവാൻ അച്ഛന്റെ വളരെ അധികം സഹയോഗം ലഭിക്കുന്നു.
उसके अलावा थोड़ी आत्माएं और भी हैं उस ग्रुप में।
അവരെ കൂടാതെ ആ ഗ്രൂപ്പിൽ വേറെ ആത്മാക്കളുമുണ്ട്.
जो अष्टदेव के बिल्कुल विपरीत है।
ആരാണോ അഷ്ടദേവന്റെ നേരെ വിപരീതമായിട്ടുള്ളവർ? നഷ്ടദേവന്മാർ.
दुनिया का उद्धार करने के बजाय क्या उनका काम है? दुनिया को एकदम गड्ढे में ले जाना।
എന്താ ലോകത്തെ ഉദ്ധരിക്കുന്നതിനു പകരം അവരുടെ ജോലിയാണ് ലോകത്തെ ഏറ്റവും കുഴിയിൽ വീഴ്ത്തുക എന്നത്?
जैसे शिव बाबा के पास दो बच्चे विशेष हैं, एक ब्रह्मा और दूसरा शंकर।
പിന്നെ ശിവ ബാബയുടെ പക്കൽ രണ്ട് ആത്മാക്കൾ വിശേഷമായി ഉണ്ട്, ഒന്ന് ബ്രഹ്മ പിന്നെ ശങ്കരൻ.
ബ്രഹ്മ का पार्ट क्या है? स्थापना का। और शंकर का पार्ट क्या है? हैं? विनाश का। किसका विनाश कराता है?
ബ്രഹ്മയുടെ പാർട്ട് എന്താണ്? ശങ്കരന്റെ പാർട്ട് എന്താണ്? ബ്രഹ്മയുടെ പാർട്ട് സ്ഥാപനയുടേതാണ്, ശങ്കരന്റെ പാർട്ട് വിനാശത്തിന്റേതാണ്. ആരുടെ വിനാശമാണ് ചെയ്യുന്നത്?
किसको गड्ढे में ले जाता है?
ആരെയാണ് കുഴിയിൽ കൊണ്ടുപോകുന്നത്?
അസുരോ കോ യാ ദേവതാങ്ങോ കോ?
അസുരനെയോ അല്ല ദേവതമാരെയോ?
അസുരോ കോ गड्ढे में ले जाता
है। അസുരന്മാരെയാണ് കുഴിയിൽ കൊണ്ടുപോകുന്നത്.
क्योंकि दुनिया का जो पतन है वो मनुष्य आत्माएं नहीं कर सकती।
കാരണം ലോകത്തിന്റെ പതനം ഉണ്ടല്ലോ, അത് മനുഷ്യാത്മാക്കൾക്ക് ചെയ്യാൻ സാധിക്കില്ല.
पूरा पतन नहीं कर सकती।
പൂർണ്ണമായും പതനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല.
अति नहीं कर सकती।
अति ചെയ്യാൻ സാധിക്കില്ല.
अति करना वो सबके बस की बात नहीं है।
अति ചെയ്യുക അത് എല്ലാവരുടെ വശത്തിലുമുള്ള കാര്യമല്ല.
इब्राहिम बुद्ध क्राइस्ट आकर के सब धर्मों का विनाश नहीं कराते।
इब्राहिम बुद्ध क्राइस्ट വന്ന് മുഴുവൻ ധർമ്മത്തിന്റെയും വിനാശം ചെയ്യുന്നില്ല.
कि सब धर्मों का विनाश करा दें फिर अपने धर्म की स्थापना करें।
എല്ലാ ധർമ്മത്തിന്റെ വിനാശം ചെയ്ത് തന്റെ ധർമ്മത്തെ സ്ഥാപിക്കുക എന്നത്.
डरते हैं।
അവർ ഭയക്കുന്നു.
कि सबका अगर हम मुकाबला करेंगे तो हम ही चूर-चूर हो जाएंगे।
എല്ലാവരെയും നമ്മൾ നേരിടാൻ തുടങ്ങിയാൽ നമ്മൾ തന്നെ ഇല്ലാതാവും എന്ന്.
तो सब धर्मों का संहार और एक सब धर्म की स्थापना ये सिर्फ एक का ही काम है।
അപ്പോൾ എല്ലാ ധർമ്മത്തിന്റെ സംഹാരവും അതേപോലെ ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും ഇത് ഒരാളുടെ മാത്രം ജോലിയാണ്.
उसके भी सहयोगी है। वो सहयोगी आत्माएं उस कार्य में सहयोगी बनती है।
അവരുടെയും സഹയോഗികളുണ്ട്. ആ സഹയോഗി ആത്മാക്കൾ ഈ കാര്യത്തിൽ സഹയോഗിയാകുന്നു.
ഓം ശാന്തി.
ഓം ശാന്തി.